അപ്പോഴാണ് ഞാൻ നന്ദിയുള്ള സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ രാത്രി നമ്മുടെ പ്രമാണമായ പ്രഭുദാസിന്റെ നാലാമത്തെ രാത്രിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ രാത്രിയിലും പ്രഭാതത്തിൽ അനുഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് ദിവസങ്ങളിൽ ക്ഷമയോടുകൂടെ ആവലോടുകൂടെ കാത്തിരിക്കാം. കർത്താവിദാസൻ ഓർമ്മിച്ചതുപോലെ ഇദ്ദേഹം നമ്മൾ സംസാരിക്കേണ്ടതുകൊണ്ട് ഒരു തുറന്ന ഹൃദയത്തോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. തീർച്ചയായും ഇദ്ദേഹം നമ്മളോട് സംസാരിക്കും. എന്റെ നമ്മൾ പ്രമാണമായി പഠിക്കുന്ന ക്രിസ്തീയ ശിഷ്യത്വം എന്ന ഭാഗത്തെ വിഷയത്തിന്റെ പഠനം തുടരുന്നതിന് മുമ്പ് ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെ ആളുകൾക്ക് അല്പം ചില സംശയങ്ങളുള്ളതായിട്ട് തന്നെ ടെലിഫോൺ ചെയ്ത് പറയാനായിട്ടുണ്ടായി. ഞാനത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വാസ്തവത്തിൽ ചോദ്യങ്ങൾ ശരിക്കും ഒരു ഇന്ററാക്ഷൻ, ഞാൻ നോർമലി ടീച്ചിങ്ങിന്റെ എപ്പോഴും ഇന്ററാക്ഷൻ ഒത്തിരി വളരെ പ്രയോജനമാണ്. എന്നാൽ ഒരു ഇന്ററാക്ഷൻ ഉള്ള സമയം നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു തീരുമാനമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഏതൊക്കെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കണമെന്ന് ഞാൻ അടുത്ത ദിവസം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്ത സഹോദരങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സാധാരണ പറയാറുണ്ട്, രണ്ടു കൂട്ടർക്കാണ് ഒരു സംശയം ഇല്ലാത്തത്. ഒന്ന് എല്ലാം അറിയാവുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്ന് ആരും സംശയം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് പഠിപ്പിച്ചു എല്ലാം മനസ്സിലായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകാനായിട്ടായിരിക്കും. ഇതിനിടയ്ക്കുള്ള ഒരു സമയത്താണ് എനിക്ക് നമുക്ക് ചോദ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നവരെ കുറിച്ച് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം അവരുകൊണ്ട് സിൻസിയറിറ്റിയിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് വലിയ അപ്രീഷിയേറ്റ്. ഒരു പരിധി വരെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഞാൻ പറയുന്ന കാര്യങ്ങളുടെ നമ്മൾ എത്രയും എഫക്റ്റ് ഉണ്ട് എന്നറിയുന്നത് ആളുകളെ ചോദ്യം ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ച് വളരെ ചർച്ചയായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ചോദ്യങ്ങളും പ്രധാനമായും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട്, അല്ലെങ്കിൽ പറഞ്ഞ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ചിലപ്പോൾ സംശയം നോർമലി ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അതായത് നമ്മൾ പിന്തുടർന്നു പോരുന്നതായ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഞാൻ പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയാം. ഒന്നാമത് ഉണ്ടായ ചോദ്യം, നമ്മൾ ചെയ്തതിന്റെ പേരിൽ ദൈവത്തിന്റെ അടുത്ത് ഒന്നും ഡിമാൻഡ് ചെയ്യാൻ പാടില്ല എങ്കിൽ പറഞ്ഞു നമുക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള അവകാശമില്ല. അപ്രയോജന ദാസന അഥവാ അനുവർദ്ധി സർവൻ അയോഗ്യനായ ദാസനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവനൊന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല, അവൻ ദൈവത്തിന്റെ കരുണയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലഹമയായും മറ്റും എന്റെ ദൈവമേ എനിക്കായി ഓർക്കണമേ, ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിലോ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എന്റെ സഹപ്രവർത്തികളെ മായിച്ചു കളയരുത് എന്ന് തുടങ്ങി മൂന്ന് നാല് സ്ഥലങ്ങളിലായിട്ട്, പ്രത്യേകിച്ച് എന്റെ 13, 14, 13, 22, 13, 31 മുതലായ ഭാഗങ്ങളിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നീ എന്റെ പ്രവൃത്തികളെ ഓർക്കണം, അല്ലെങ്കിൽ നീ എന്റെ പ്രവൃത്തികളെ ഓർത്ത് എന്നെ സഹായിക്കണം, അതും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടാമുണ്ടായ ഒരു ചോദ്യം, ദൈവത്തോട് അത് ചെയ്തേ മതിയാകൂ കർത്താവ്, അല്ലെങ്കിൽ ഡു ലോർഡ് എന്നൊക്കെ പറയാൻ നമുക്ക് അവകാശമില്ലേ? നമ്മൾ ദൈവത്തിന്റെ മക്കളല്ലേ? അങ്ങനാകുമ്പോൾ പിതാവിനോട് നമുക്ക് തീർച്ചയായും ആ രീതിയും ഇടപെടാൻ കഴിയില്ലേ? നിർബന്ധമായ കാര്യങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെടുന്നത്. ഈ രണ്ട് ചോദ്യങ്ങൾ രണ്ടുപേർ ചോദിച്ചെങ്കിലും എനിക്കറിയാം ഒത്തിരി ആളുകൾക്ക് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി പേരുടെ മനസ്സിലുണ്ടായ സംശയമാണിതൊന്നും. കാരണം നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളത് തന്നെ. ഞാൻ എന്തിനോട് അനുബന്ധമായിട്ട് എൻ്റെ ടെസ്റ്റിമോണി ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, 1974 രക്ഷിക്കപ്പെടുന്ന സമയം ഒരു മീറ്റിംഗിൽ വെച്ചാണ് അന്ന് പ്രസംഗിച്ച ദൈവവചനത്തെ ഹൃദയത്തെ ആഴത്തിൽ അങ്ങ് വന്നതുകൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ ജനങ്ങളുടെ സന്തോഷം എനിക്ക് ഒത്തിരി എന്നെ ആകർഷിച്ചു. അവരുടെ ആ ഗ്രൂപ്പിൽ ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ പുറത്തുപോയി കുറച്ച് നേരം കരഞ്ഞു കരഞ്ഞു തിരിച്ചു വന്നു. തിരിച്ചു വന്ന് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര സന്തോഷം ഞാനുള്ളൂ, പക്ഷെ എനിക്ക് അങ്ങനെ സന്തോഷിക്കാനൊന്നും കഴിയുന്നില്ല. വളരെ റീസൺ കാണിച്ചു. ഞാൻ മോശമല്ലാത്ത രീതിയിൽ പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന ചില ഇവാഞ്ചലിസ്റ്റ് അവർക്ക് അറിയാമായിരുന്നു എന്ന് അവർ പറഞ്ഞു. കാര്യം റീഡ് ബൈബിൾ വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് സീൻ, വേദോസം എന്തുകൊണ്ട് പ്രമാണമായിട്ട് ആ രീതിയിൽ ഒന്ന് വായിച്ചുകൂടാ. പിന്നീട് രണ്ടു മാസം കൊണ്ട് ഞാൻ വേദോസം മൊത്തമായിട്ട് ഒരു മുറിയിൽ കയറി ഒന്ന് വായിക്കുകയായിരുന്നു. എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുന്ന എനിക്ക് സംഭവം കഴിയാം. ഞങ്ങളുടെ വീട് അത്ര റിലീജിയസ് ആയിട്ടുള്ള വീടൊന്നുമല്ല. എപ്പോ നോക്കിയാലും വേദോസമായി കണ്ടു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും സംശയവും ഞാൻ ചോദിക്കുന്ന ചെയ്യുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു പേടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടുകാരാണെങ്കിലും കഥകളും മുട്ടിയാൽ ഞാൻ പെട്ടെന്ന് ബൈബിൾ മാറ്റി വെച്ചിട്ട് മാഗസിൻ അവരെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ പിള്ളേർ തിരിച്ചാ ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെ തുറമാനമായി രണ്ടു മാസമാണ് ഞാൻ വേറെ ദിവസം വായിച്ചു. അതിൻ്റെ ഒത്തിരി വസ്തുത ആ സമയത്താണ് നിരീക്ഷിക്കപ്പെടുന്നത്. അന്ന് മുതൽ ദൈവവചനം വളരെ ആഴത്തിൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന അത്ര ശരിയാണെന്നൊരു കാര്യത്തില്ല. കാര്യം ഞാൻ ഈ പറയുന്ന ഇപ്പൊ പറയുന്നതിനുള്ള ജീവിത രീതിയെ കുറിച്ചൊക്കെ പറയുന്ന ആളുകൂടെ അതൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ക്രിസ്ത്യൻ രീതിയാണ്. ഞാൻ ഇതിന് വാച്ച്മാനിയുടെ ദിവസമായിട്ടുള്ള സമയത്ത് ഞാൻ ഇതിന്റെ ദൈവം ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നത്, ഇതുപോലെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നുണ്ടോ, പറ്റുന്ന ഒരു ജീവിതമാണോ, ഇത് സോ ഡീപ്പ്, ഇതൊരു ഡീപ്പർ ക്രിസ്ത്യൻ ലൈഫ്. പക്ഷെ പെട്ടെന്നാണ് പുസ്തകത്തിന്റെ ടൈറ്റിൽ ഞാൻ ഓർത്തത് ഇറ്റ് ഇസ് നോർമൽ ക്രിസ്ത്യൻ ലൈഫ്. അപ്പൊ ഞാനോട് കണ്ടത് ഇത് നോർമൽ ക്രിസ്ത്യൻ ലൈഫ് ആണെങ്കിൽ എന്തോ ആയിരിക്കും താഴോട്ടുള്ള ജീവിതം. ബട്ട് ക്രിസ്ത്യൻ ലൈഫ് എന്ന് ഒന്നേ ഉള്ളൂ, ദാറ്റ് ഇസ് നോർമൽ. ഡീപ്പർ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് വലിയ അർത്ഥമൊന്നുമില്ല, ഇറ്റ് ഇസ് നോർമൽ. ഞാൻ വേദപുസ്തകത്തോടുള്ള എന്റെ ആഭിമുഖ്യത്തിന് ഇതിന് ഒരു മങ്ങലുമില്ലാതെ കഴിഞ്ഞ 30 വർഷമായിട്ട് ദൈവവചനം 75 വർഷങ്ങളിലും ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട്. 1979 ഞാൻ മരിപ്പച്ച എന്ന് പറഞ്ഞ മാസിക തുടങ്ങുന്നത്. ആ സമയം മുതൽ ബൈബിൾ നന്നായിട്ട് പഠിക്കേണ്ടി പറ്റുള്ളൂ. കാര്യം അന്ന് എനിക്ക് 16 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. സെവൻറ്റീൻ കാര്യം നന്നായിട്ട് പഠിക്കണം പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗസിൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും അറിയാം, ഒരു ആർട്ടിക്കിൾ എഴുതുന്നത് പോലെയല്ല വരുന്ന കംപ്ലീറ്റ് ആർട്ടിക്കിളിനും ഒരു പോലീസെ പ്രയാസവും ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നാളെ ക്വസ്റ്റ്യൻ ചെയ്യാത്ത രീതിയിൽ വേണം മാഗസിൻ നടത്താനായിരുന്നു. അപ്പൊ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ മാഗസിൻ റൺ ചെയ്യാനായിട്ട് പ്രതാവസ്ഥരായി. എന്നാൽ പിന്നീടുള്ള എൻ്റെ ഡെവലപ്മെൻറ്റിൽ എനിക്കുണ്ടായ വേദപുസ്തകപരമായിട്ടുണ്ടായ എൻ്റെ ഗ്രോത്ത്, വേദപുസ്തകമായിട്ടുള്ള എൻ്റെ എൻകൗണ്ടർ, അതിൻ്റെ ഡെവലപ്മെൻറ്റ് 1980 ICP തുടങ്ങിയപ്പോൾ ഐ വാസ് കൗണ്ടിങ് നമ്പർ 5 ബില്യൺ. അതിനുശേഷം വളരെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ വർക്ക് ചെയ്ത സമയത്തൊക്കെ കൂടുതൽ വേദപുസ്തകവുമായിട്ട് ഇടപെടാനായിട്ട് എനിക്ക് കഴിയും. എന്നാൽ 82 ഐ റെഡ് എ ബുക്ക്, ഫ്രാൻസിസ് ഷേഫറിൻ്റെ ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന പുസ്തകമാണ്. എൻ്റെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായിട്ട് എൻ്റെ ആത്മീയതയെ സ്പർശിച്ച ഒരു പുസ്തകമാണ് ആ പുസ്തകം. വായി ആ പുസ്തകം ആയിരുന്ന വാസ്തുവിൻ്റെ ആ ഒരു ബ്രേക്ക് ത്രൂ സ്പിരിച്വലായിട്ടുള്ള എൻ്റെ ഗ്രോത്തിന് കാരണമായത്. അതിനകത്ത് ലിവിങ് ഇൻ ദ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഉള്ളത് അത് ഞാൻ വായിച്ചുകൊണ്ടെങ്കിൽ മനസ്സിലായി, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ നോർമൽ റിലീജിയൻ, ഇറ്റ് ഇസ് സംതിങ് സൂപ്പർ നാച്ചുറൽ. അന്ന് തൊട്ട് ഐ വാസ് ട്രൈ ടു ലിവ് ഇൻ ദ സൂപ്പർ നാച്ചുറൽ, ബിക്കോസ് ക്രിസ്ത്യാനിറ്റി ഈസ് സൂപ്പർ നാച്ചുറൽ. ക്രിസ്ത്യാനിറ്റി ഈസ് മിസ്റ്റിക്കൽ. ഭൗതികമായി നമുക്ക് വിശകലനം ചെയ്യാൻ വയ്യാത്ത ഒന്നാണ്. അതുവരെയും ഞാൻ വേറെ പുസ്തകത്തെയും അതിൻ്റെ ഇന്റലക്ച്വൽ വേയിൽ ഇന്റർപ്രറ്റ് ചെയ്യാനാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കോളേജ് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അക്കോളജിന്റെ ചാരം എനിക്ക് ഒരു വിഷയം ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ്, എല്ലായിടത്തും പോയി ആളുകളോട് വാദിച്ച് ജയിക്കാനുള്ള ഒരു മനോഭാവമൊക്കെ ആയിരുന്നു വസ്തുണ്ടായത്. വേദപുസ്തകത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടു. എന്നാൽ ദൈവവുമായി ഒരു സ്പിരിറ്റ് തലത്തിൽ, ദൈവവചനവുമായി ഒരു ആത്മതലത്തിൽ ഒരു എൻകൗണ്ടർ എനിക്കുണ്ടാകുന്നതിന് ആ ബുക്ക് എന്നെ സഹായിച്ചു. അതിനുശേഷം ഞാൻ വേറെ ദിവസം വായിക്കുന്നതും പഠിക്കുന്നതും എല്ലാം വളരെ വ്യത്യസ്തമാണ് ഞാൻ പരിശ്രമിച്ചു. ഞാൻ തുറമാനമായിട്ട് അർത്ഥം പറഞ്ഞുകൊണ്ടിരുന്നത് താങ്കൾ ദൈവവചനം ദൈവത്തിലെ പരിശുദ്ധാത്മ വേദാർത്ഥത്തിൽ ഉപയോഗിച്ചോ ആ രീതിയിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ തന്നെ സഹായിക്കുന്നു. വലിയ വ്യത്യാസമൊന്നും ഉണ്ടായെന്ന് എനിക്ക് അന്നതൊന്നും തോന്നിയില്ല. പക്ഷെ ഒരു ദിവസം വ്രതം അവിടെ ചോദിച്ചു, ബട്ട് ഇറ്റ് ഇസ് കോസ്റ്റ്ലി. അത് വെരി പേ ദ കോസ്റ്റ്. വേദവസ്ത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പഠിക്കണമെന്നൊക്കെ പറയുന്നത് വളരെ ഈസിയാണ്. പക്ഷെ പഠിച്ചാൽ നീ അതിന്റെ കോസ്റ്റ് കൊടുക്കാനായിട്ട് തയ്യാറാണ്. അതിന്റെ കോസ്റ്റ് കൊടുക്കാൻ തയ്യാറാണെന്ന് കർത്താവിനോട് ഞാൻ വാക്ക് പറഞ്ഞതിന് ശേഷമാണ് ഡിഫറൻ്റ് ആയിട്ട് വേദവസ്ത്രം പഠിക്കാൻ കർത്താവിനെ സഹായിച്ചത്. അതിനുശേഷം പലപ്പോഴും എൻ്റെ ചിന്തകൾക്ക് വിപരീതമായ നിലയിൽ ദൈവാത്മാവ് പഠിപ്പിച്ചിട്ടുള്ളൂ. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ ഒരു 7 ഇയേഴ്സ് കുറച്ച് യങ് പാസ്റ്റേഴ്സിന് കണ്ടിന്യൂസ് ആയി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. അപ്പം ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത പാസ്റ്റേഴ്സിന് എപ്പോഴും പറയുന്ന ചിലപ്പോൾ ഇങ്ങനെ ഇവരിൽ നിന്ന് ചിരിക്കുന്നു. കാത്തിരിക്കും കഴിക്കുമ്പോൾ നേരത്തെ എന്ത് പ്രസംഗം അല്ല, ഒരു പ്രസംഗം പോയി എന്നു കഴിഞ്ഞാൽ ചിന്തിച്ചു വെച്ചിരുന്ന ഒരു പോയിന്റ് അങ്ങനെ അല്ല ഇതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസപ്പെടുന്നുണ്ടാകും നമ്മളവിടെ വേറെ കാര്യമൊന്നും. പക്ഷെ എനിക്ക് പല പ്രസംഗങ്ങൾ പോയിട്ടാണ് ചിലരുണ്ടെങ്കിലും ഒരു പ്രസംഗം പോകാൻ ഇടയാണ്. നമ്മുടെ തിങ്കിങ്ങിൽ നിന്ന്, നമ്മുടെ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്രോത്ത് ആണ്, ഒരു വളർച്ചയാണ്. ആ വളർച്ച വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. എബ്രായലേഖനം ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒന്നാം അധ്യായം വായിക്കുമ്പോൾ തന്നെ അവിടെ ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം പൂർവന്മാർ അറിവ് ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അറിവ് ചെയ്തിരിക്കുന്നു. അവിടെ പ്രവാചകൻ അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റ് ടൈംസിലെ വിവിധമായിട്ട് പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിന്റെ പരിമിതിയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ പുത്രൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ താൻ സകലത്തിന് അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തര ലോകത്തെ ഉണ്ടാക്കി, അവൻ തേജത്തിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുടെ വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട്. അവിടെ യേശുവിനെ കുറിച്ച് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ തത്വ തേജസിന്റെ അവന്റെ തേജസിന്റെ പ്രഭ, ഹി ഈസ് ദി എക്സാക്ട് റിസംബ്ലൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി ആൻഡ് ദി വെരി സീഡ് ഓഫ് ഹിസ് നേച്ചർ, തത്വത്തിന്റെ മുദ്ര. അപ്പോൾ ദൈവത്തെ മനുഷ്യർക്ക് ദൈവം വെളിപ്പെടുത്തുന്നതിന് ക്രമാനുഗതമായ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് എബ്രായ ലേഖനകാർ പറയുന്നു. പ്രവാചകന്മാരോട് അറിവ് ചെയ്തപ്പോൾ അത് വിവിധമായിട്ടും ഭാഗികമായിട്ടും ഇൻ ഡൈവേഴ്സ് ടൈം പല രീതിയിലുമാണ് ഒരാൾ മനസ്സിലാക്കിയവരല്ല മറ്റൊരാൾ മനസ്സിലാക്കിയത്. കാരണം അവരെല്ലാം ദൈവത്തെ നോക്കിക്കാണുകയാണ്, ദൂരെ നിന്ന് നോക്കുകയും അവർക്ക് മനസ്സിലായ നിലയിൽ അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ വെളിപ്പാടുണ്ടായത്. എന്നാൽ പുത്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വോസിന്റെ എക്സാക്ട് റിസംബ്ലൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി ആൻഡ് ദി വെരി എസൻസ് ഓഫ് ഹിസ് നേച്ചർ, അവന്റെ സ്റ്റാമ്പ് എന്നുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നടത്തിയിലൊക്കെ ആലോചിച്ചു സ്റ്റാമ്പ് ചെയ്യുക. ഈ സ്റ്റാമ്പ് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഈ സീല് നമ്മൾ തിരിച്ചു പിടിച്ച് വായിക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അത് വലിയ സീലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ അക്ഷരങ്ങളുണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ അത് കടലാസുകൾ നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാലോ ഇത് നീറ്റ് ചെയ്യുകയും ഇതുപോലെയാണ് വാസ്തവത്തിൽ യേശു ദൈവത്തെ വെളിപ്പെടുത്തിയതെന്നാണ് എബ്രായരേഖനകാരൻ പറയുന്നത്. പഴയ പ്രവാചകന്മാർ ഈ റബ്ബത്തിൽ നോക്കി ദൈവത്തെ വായിക്കാൻ പരിശ്രമിച്ചെങ്കിൽ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ജഡത്തിൽ ശരീരത്തിൽ യേശുവിനെ ഒരു സ്റ്റാമ്പ് കടലാസിൽ പതിക്കുന്നത് പോലെ ഡയറക്റ്റായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പാടാണ് എന്ന് പറയാൻ കാരണം. അങ്ങനെ ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പാടായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് ലഭിക്കുന്നതിന് മുമ്പുള്ള വെളിപ്പാടുകൾ ഭാഗികമായ വെളിപ്പാടുകളായിരുന്നു. എന്നാൽ അതിനൊരു പ്രോഗ്രഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നോർമലി ഇതിന് പറയുന്നത് പ്രോഗ്രസീവ് റിവലേഷൻ എന്നാണ്, ക്രമാനുഗതമായ വെളിപ്പാട്. ആ ക്രമാനുഗതമായ വെളിപ്പാടിന്റെ പല ഘട്ടത്തിലാണ് ഓൾഡ് ടെസ്റ്റമെന്റിലെ ജനങ്ങളൊക്കെ നിൽക്കുന്നത്. അവരൊക്കെ ദൈവത്തെ നമ്മേക്കാളൊക്കെ നന്നായിട്ട് സ്നേഹിച്ചവരാണ്, നമ്മേക്കാളൊക്കെ നന്നായിട്ട് അനുസരിച്ചവരാണ്. പക്ഷേ നമ്മോളം ദൈവത്തെ അറിയുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം പുത്രൻ ദൈവത്തെ പൂർണ്ണതയോടെ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് വാസ്തവത്തിൽ അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. പക്ഷെ അവർ ദൈവത്തോടുള്ള സ്നേഹത്തിന് അതിന് കുറവുണ്ടായിട്ടില്ല. ദൈവത്തെ കുറിച്ചുള്ള അറിവുകളും ദൈവത്തോടുള്ള സ്നേഹവും രണ്ടും ഒഫ്കോഴ്സ് അറിയുന്ന നല്ലതാണെങ്കിൽ ഒരു പണ്ഡിതനാണ് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അർത്ഥമില്ല, ഒരു പണ്ഡിതനാണ് ദൈവത്തെ കൂടുതൽ അനുസരിക്കുന്നതെന്ന് അർത്ഥമില്ല. അബ്രഹാം അനുസരിച്ചതൊരു പക്ഷെ നമ്മൾ അനുസരിക്കുന്നില്ലായിരിക്കാം, അനുസരിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ അബ്രഹാമിന് ദൈവത്തെക്കുറിച്ചും ദൈവിക കാര്യങ്ങളെക്കുറിച്ചുമുള്ള വെളിപ്പാടിനേക്കാൾ ബെറ്ററായിട്ടുള്ള വെളിപ്പാട് പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം പുത്രനാണ് ദൈവത്തെ പൂർണ്ണതയോടുകൂടെ വെളിപ്പെടുത്തുന്നത്. ഇനി ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഗ്രോത്ത് ഉണ്ട്. ശിഷ്യന്മാരെ യേശു കർത്താവ് മൂന്നര വർഷം എല്ലാം കൃത്യമായി പഠിപ്പിച്ചത് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം ഉള്ള കർത്താവ് പറയുന്നത്, ഇനിയും നിങ്ങളോട് വളരെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കാൻ കഴിയത്തില്ല. ഈ കാരണം ബേറിറ്റ് And the spirit of the Lord will come, spirit of truth will come. സത്യത്തിന്റെ ആത്മാവ് വന്ന് നിങ്ങളെ സകല സത്യത്തിലേക്കും വരുന്നത്. ഇത് ഈ ഗ്രോത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പഴയ ധാരണകൾ മാറിയാൽ പ്രയാസം ഉണ്ടാകാതിരിക്കുന്നത്. കാരണം ദൈവം നമ്മളെ പുതിയ പുതിയ സത്യങ്ങളിലേക്ക്, പുതിയ സത്യം ഉണ്ടാവുകയല്ല, സത്യത്തിന്റെ വെളിപ്പാടുകളിലേക്ക് നിരന്തരം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഏത് എന്നാ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഇന്നുള്ള ധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ധാരണ വിളിച്ചു പുലർത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ, നമ്മളത് മനസ്സിലാക്കുന്നത് പ്രോഗ്രസീവ് റെവലേഷന്റെ ഏത് തലത്തിലാണ് ആ വ്യക്തി നിൽക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ വേദപുസ്തകത്തിൽ കോൺട്രഡിക്ഷൻ നമുക്ക് കാണാൻ കഴിയും. വേദപുസ്തകത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ കാണുന്ന പല കാര്യങ്ങളുമല്ല ന്യൂ ടെസ്റ്റമെന്റിൽ കാണുന്നത്. പഴയ നിയമം നമുക്ക് വേണ്ട, പുതിയ നിയമം മതി എന്നല്ല അതിൻ്റെ അർത്ഥം. അതിന് ഒരു പ്രോഗ്രസ് ആണ്. ആ പ്രോഗ്രഷന്റെ ഏത് തലത്തിലാണ് നമ്മൾ പറയുന്ന, നമ്മൾ വായിക്കുന്ന വേദഭാഗം നിൽക്കുന്നത് എന്നറിഞ്ഞാലേ നമുക്ക് അത് ആത്യന്തികമായ റെവലേഷനാണോ അതോ ആ റെവലേഷന്റെ ഒരു ചെറിയ തലത്തിലെ അല്ലെങ്കിൽ താഴത്തെ നിലയിലുള്ള റെവലേഷനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. എന്നാൽ ആത്യന്തികമായി വേദപുസ്തകം അന്യോന്യം കോൺട്രഡിക്ട് ചെയ്യുന്നില്ല. നമ്മൾ പലപ്പോഴും ഒരു പാസേജ് മാത്രം അല്ലെങ്കിൽ ഒരു വേർഡ് മാത്രം എടുക്കരുത്. നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഇല്ലേ, ഒരു ഉപദേശം സ്ഥാപിക്കാനാണെങ്കിൽ മുഴുവാക്യം എടുക്കരുത് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു വാക്യം ഒരു പാസേജിന്റെ ഭാഗമാണ്. ആ പാസേജിൽ നിന്ന് അടർത്തിയെടുത്ത് ആ വാക്യത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. ഒരു പാസേജ് എന്ന് പറയുന്ന ഒരു ബുക്കിന്റെ ഭാഗമാണ്. ആ ബുക്കിന് ആകമാനമായിട്ട് ഒരു സ്പിരിറ്റ് ഉണ്ട്, ആകമാനമായിട്ട് ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിൽ നിന്ന്, ആ അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ആ പാസേജ് എടുക്കാൻ പറ്റത്തില്ല. ആ ബുക്ക് വേദപുസ്തകം എന്ന ആ പൂർണ്ണതയുടെ അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ പുസ്തകത്തെ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓൾഡ് ടെസ്റ്റമെന്റിലെയും ന്യൂ ടെസ്റ്റമെന്റിലെയും ആളുകളുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവര് റെവലേഷന്റെ ഏത് തരത്തിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 130-ാം തീർത്ഥത്തിൽ നമ്മൾ കാണുന്നു, നിന്റെ കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ചു പോരുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. ആക്ച്വലി ബാബിലോണിയൻ ജനതയോടുള്ള പ്രതികാരത്തിന്റെ വാക്കുകളാണ് അവിടെ കാണുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, നിനക്ക് നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തീരുമാനം കൊടുക്കുക. അപ്പോൾ ഇത് അത് പഴയ നിയമത്തിൽ എന്നതിനേക്കാളുപരി അത് റെവലേഷന്റെ ഒരു ചെറിയ അവസ്ഥ അവർ നിൽക്കുന്നു എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കാരണം യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആ പ്രതിഫലനം, കാര്യം ദൈവം എങ്ങനെയുള്ളവനാണെന്നുള്ളത് യേശു വരുമ്പോഴേയും നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇനി അല്ലെങ്കിൽ തന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മള് ഹാബേലിനെ കുറിച്ച് പറയുകയാണ്, അവന്റെ പ്രസാദം പറയുന്നു, അവന്റെ രക്തം പ്രതികാരത്തിനായിട്ട് എന്നോട് നിലകൊള്ളിക്കുന്നു കൈകൊണ്ട് പറയുകയാണ്. എന്നാൽ സ്തെഫാനോസ് മരിക്കുന്ന സമയത്ത് എന്താ പറയുന്നത്? കർത്താവെ അവർക്ക് ഈ പാപം വെളുത്തു തരുന്നേ. മുഖത്തിന്റെ ആ ഗ്രോത്ത് നോക്കുക. കാലഘട്ടത്തെ അതിജീവിക്കുന്ന നിലയിൽ ചില ആളുകൾ ഇടപെട്ടിട്ടുണ്ട്. ഉദാഹരണം ഹാനോക്ക്. ഹാനോക്ക് ഇവർക്കെല്ലാം അല്ലെങ്കിൽ വളരെ പുരാതനായ വ്യക്തിയാണെങ്കിലും യുവനാളിയാണ് പ്രധാന അധ്യായത്തിൽ അവിടെ കർത്താവ് എല്ലാ ദൂതന്മാരോടും കൂടെ പ്രതികാരം ചെയ്യാൻ വരുന്നു എന്ന് പറയുമ്പോൾ പ്രതികാരം യഹോവയ്ക്കാണെന്നുള്ള സങ്കല്പം ആ കാലഘട്ടത്തിനും അപ്പുറത്തായിട്ട് ഹാനോക്ക് പ്രാപിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ കണ്ണിന് പകരം പെട്ടെന്ന് പറയാൻ മടിയിക്കാത്തതായ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നാമത്തിന്റെ ജീവിതകാലത്താണ് ഹാനോക്ക് ജീവിച്ചിരുന്നത്. നാമത്തും ഹാനോക്കും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ്. നാമത്ത് പറയുന്ന എന്റെ പരിക്കിന് പകരം ഞാനൊരു പുരുഷനെ കൊല്ലുമെന്ന് പറയുന്ന കാലഘട്ടത്തിൽ പ്രതികാരം യഹോവയ്ക്കുള്ളതാണെന്ന് പറയാൻ ഹാനോക്കിന് കഴിഞ്ഞത് ബിക്കോസ് ഹി വാസ് വാക്കിംഗ് വിത്ത് ഗോഡ്. ഓക്കെ, ഇനി ഇതേ അർത്ഥത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നെഹമ്യ പറഞ്ഞു, നീ എന്റെ പ്രവൃത്തികളെ ഓർക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ അപ്രയോജന സത്യം പറയുകയാണ് അഥവാ അങ്കുറുതി ചേർന്ന് പറയുന്നതാണ്, ഞാൻ ചെയ്തതൊന്നും കാര്യമില്ല, ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. വാസ്തവത്തിൽ എന്നെ ഇവിടെ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ അല്ലെങ്കിൽ എന്റെ ഏകമാനന്റെ കരുണയാണ്. ഇതിൽ പ്രോഗ്രസീവ് റെവലേഷന്റെ ഏത് ഭാഗത്താണ് ഇവ രണ്ടുപേരും നിൽക്കുന്നുണ്ട്.
മെഹ്മയെ വളരെ വ്യത്യസ്തമായ ഒരു റവലേഷന്റെ തലത്തിൽ, വെളിപ്പാടിന്റെ തലത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു തലത്തിലാണ് നിൽക്കുന്നത്. കൃപയിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് വസൂദിൽ യേശു ക്രിസ്തുവിന്റെ ഉപമയിൽ നമ്മൾ കാണുന്നത്. അവർ ചെയ്ത കാര്യങ്ങളെ വലുതായിട്ട് പറയുന്നതായിട്ടല്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് തന്നെ പറയുന്നത് പരീക്ഷൻ പറയുകയാണ്. പരീക്ഷൻ എന്നോട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചു പറയുക, വിചാരികൾ മറ്റുള്ള ഈ വ്യക്തികളെ പോലും പറഞ്ഞാൽ ഞാൻ ചുങ്കക്കാരനെ പോലും അല്ലായികയാണ് ഞാൻ നിന്നെ കുടിക്കുന്നു, ഞാൻ ആഴ്ചയിൽ അങ്ങോട്ട് പോസിക്കുന്നു എന്നൊരു വ്യക്തിയും പ്രധാനം കൊടുക്കുന്നു. ഈ സെയിം നമ്മൾ പറയുന്നില്ല, അവന് വലിയ പരീക്ഷ വൃത്തി കാണിക്കുക, അങ്ങനെ അവൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്, അവൻ ചെയ്യാത്ത കാര്യമൊന്നുമല്ല പറയുന്നത്. അപ്പൊ പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നീ എന്നെ സഹായിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ മറ്റുള്ളവരെ പോലെ എന്റെ ജീവിതത്തെ എന്താ മോശപ്പെട്ട രീതിയിൽ ജീവിച്ചിട്ടില്ല, പറയുന്ന തൊഴിൽ തെറ്റുമില്ല. പക്ഷെ അവൻ നീതീകരിക്കപ്പെടാത്തവനായി മടങ്ങിപ്പോയി എന്നാണ് കർത്താവ് പറയുന്നത്. എന്നാൽ പാപിയായ മനുഷ്യൻ മാറത്തരത്തിൽ നിലവിളിക്കുന്ന സമയത്ത് കർത്താവ് പറയുന്നു അവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഓക്കെ, അത് ഞാൻ അവിടെ മുന്നോട്ട് നിർത്തിയാണ്. ഇനി അബൌട്ട് പ്രെയിൻ ഡു ലോർഡ് എന്ന് നമ്മൾ പറഞ്ഞുകൂടെ, ദൈവം നമ്മുടെ പിതാവല്ലേ. ഞാൻ വാസ്തവത്തിൽ ദൈവത്തിന്റെ പിതൃത്വത്തെ കുറിച്ച്, നമ്മൾ മക്കളാണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് കർത്താവിന്റെ അടുത്ത് വളരെ ഫ്രീ ആയിട്ട് ഇടപെടാം, അതിന് യാതൊരു സംശയമില്ല. നമുക്ക് കർത്താവിന്റെ ചോദ്യങ്ങൾ ചോദിക്കാമോ? ചിലപ്പോഴും ആളുകൾ ദൈവത്തിന്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുന്നില്ല, അങ്ങനല്ല. നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? കർത്താവിനോട് ചോദിച്ചു, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് തന്നു. പിന്നെ നമുക്ക് ചോദിക്കുന്ന ഒരു പ്രശ്നം അകത്തേക്കോ? നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. എന്റെ മക്കള് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു, പിന്നെ ഉത്തരം കിട്ടണം, നമ്മൾ നിർബന്ധമൊന്നും പിടിക്കരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഉത്തരം ഇല്ലാഞ്ഞിട്ടല്ല, ഉത്തരം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട്. 3.5 വയസ്സുള്ളപ്പോ അല്ലെങ്കിൽ 2 വയസ്സുള്ളപ്പോ 2.5 വയസ്സുള്ളപ്പോ എന്റെ മോളെന്നോട് ചോദിക്കുകയാണ്, അപ്പേ ഈ വിമാനം എന്നാ, അല്ലെങ്കിൽ ട്രെയിൻ എന്നെ ഈ മോളിൽ പോയിട്ട് താഴോട്ട് വിടാത്ത, ഞാനൊരു കണ്ടെടുത്ത് നിന്നെ പുതിയ അത് അതുപോലെ തന്നെ താഴോട്ട് വന്നു, എന്നിട്ട് ഈ ട്രെയിൻ എന്നാണ് താഴോട്ട് വീഴാത്ത. അപ്പോഴത്തേക്ക് ഞാൻ അവർക്ക് 2 അടിയോ കൊടുത്ത് ആ അപ്പനോടാന്നോ ഇത് ചോദ്യം ചോദിക്കുന്നത് എന്നെല്ലാം പറയുമോ? ഒന്നുമില്ല, ഞാൻ എൻ്റെ മോളെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് പ്ലെയിൻ താഴോട്ട് വീഴാത്തത് എന്നതിന് ഒരു ഫിസിക്സ് ഉണ്ട്. ആ ഫിസിക്സ് എനിക്കറിയാം, പക്ഷെ 3 വയസ്സുകാരിയോട് വിമാനം താഴെ വീഴാതിരിക്കുന്ന ഫിസിക്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാം, മോളെ അങ്ങനെ തന്നെ, അത് പത്തുകൊട്ടെ പ്ലെയിൻ ഉണ്ടാക്കിയതുകൊണ്ടേ അങ്ങനെ മോളിൽ പോയാൽ താഴോട്ട് വരത്തില്ല, അങ്ങനെയാണ് എന്നെ പറയത്തുള്ളൂ. എന്തുകൊണ്ടാണ്? അവർക്ക് അത് വഹിക്കാനുള്ള കഴിവില്ല. ഇതുപോലെയാണ് മിക്കപ്പോഴും നമ്മുടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ കർത്താവ് എന്തുകൊണ്ട് ഉത്തരം പറയാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഉത്തരമില്ലാഞ്ഞിട്ടല്ല, ഗോഡ് ഹാസ് എൻ ആൻസർ. ദൈവത്തിനെല്ലാം ഉത്തരമില്ലാത്ത ഒന്നുമില്ല. എന്നാൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്നതിനെ കുറിച്ച്, അതിനെക്കുറിച്ച് വേറെ ഒത്തിരി ഉദാഹരണമുണ്ട്. ഞാൻ ശരിക്കും എനിക്ക് തോന്നുന്നത് ഇവിടെ പ്രയറിനെ കുറിച്ചുള്ള സെമിനാറിന് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയാനുള്ളതാണ്. അതുകൊണ്ട് പ്രയർ സെമിനാർ അങ്ങനെ സെമിനാർ സാധാരണ വളരെ നല്ലതായിട്ട് ചിന്തിക്കും, പക്ഷേ എനിക്ക് അതിന് സമയമില്ല. ഇവിടെ അതിന്റെ ഭാഗമാണ് ഞാൻ ഇവിടെ വാസ്തു പറയുന്നത്. ഇവിടെ ഈ ദൈവത്തോട് നമ്മൾ ചോദ്യങ്ങൾ അല്ലെ കാര്യങ്ങൾ ചോദിച്ച് പിടിച്ചു വാങ്ങിക്കുന്ന അത്തരത്തിൽ ഒരു സൃഷ്ടായിട്ടുണ്ടല്ലോ, അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് എന്റെ ചിന്ത. അതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് ദൈവം നമുക്ക് ഒന്നും തരരുതെന്ന് വെച്ചിരിക്കുന്ന ആളാണ്. ദൈവത്തിന്റെ ചിന്ത നമുക്ക് ഒന്നും തരരുത്, പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് ടേൺ ദ ഹാൻഡ്സ് ഓഫ് ദ ഹാൻഡ്സ് ദാറ്റ് ടേൺ ദ വേൾഡ് ഇങ്ങനെ പിടിച്ചു വാങ്ങിച്ചാൽ നമ്മൾ ഇത്ര ചില പിള്ളേരൊക്കെ ചിലപ്പോൾ സാധനം കൈ എത്തിക്കുമ്പോൾ നമ്മൾ തരത്തിലുണ്ട്. പിന്നെ നമ്മൾ ചെയ്യും പിടിച്ചു വാങ്ങിക്കുന്നത് ദൈവത്തിന്റെ കൈ ഇങ്ങനെ പ്രാർത്ഥിച്ചോളാം നമ്മൾ പിടിക്കാൻ ഇച്ചിരി നല്ല താഴോട്ട് കിട്ടിയാൽ കിട്ടി എന്നാണ് പറയുന്നത്. അങ്ങനൊന്നുമല്ല, ദൈവം നമ്മളെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ നോക്കിയിരിക്കുന്ന ആളാണ്. ദൈവം നമ്മളെ എങ്ങനെയെങ്കിലും അനുഗ്രഹിക്കാൻ നോക്കിയിരിക്കുന്ന ആളാണ്. അല്ലാതെ ദൈവത്തെ നമ്മൾ അങ്ങനെ എന്താ വളരെ ബുദ്ധിമുട്ടി എന്നാ പിടിച്ചു വാങ്ങിക്കുന്ന കാര്യമൊന്നുമില്ല. ഹി ഈസ് എ ഗോഡ് ഓഫ് ബ്ലെസ്സിംഗ്, ഹി ഈസ് റെഡി ടു ഗിവ് യു വാട്ട് എവർ യു വാണ്ട്. നമുക്ക് കിട്ടാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുങ്ങാത്തത് കൊണ്ടാണ്, അതാ വേറെ ഒന്നുമില്ല. ദൈവം എടുത്തുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള മെച്യൂരിറ്റി നമുക്ക് ഉണ്ടാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ദൈവത്തെ വ്യത്യാസപ്പെടുത്താൻ ആരും നോക്കണ്ട, ദൈവത്തിന് വ്യത്യാസം ഉണ്ടാകത്തില്ല. കാരണം വേദോസത്തിൽ പറയുന്നത് അവൻ ഗതിഭേദത്തായുള്ള ആച്ഛാദനങ്ങൾ ഇല്ലാത്തവനാണ്, അതൊരു ഫാക്റ്റാണ്. പ്രാർത്ഥന നമ്മളെ വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയാണ്, നമ്മളെ വ്യത്യാസപ്പെടുത്താൻ. കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുന്നു എന്താ, നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യമുള്ളതെന്ന് നിങ്ങളുടെ സ്വന്തം പിതാവ് അറിയുന്നു. അവൻ ചോദിക്കണം, അവനെ ചോദിക്കേണ്ട, ചോദിക്കുന്ന എന്നുള്ളതല്ല, എന്തുകൊണ്ട് ചോദിക്കണം, എന്തുകൊണ്ടാണ് ചോദിക്കേണ്ടത്? നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ ആവശ്യം ഒന്നാണെന്നുള്ളത് ദൈവത്തിനറിയാം. പിന്നെന്താ നമ്മൾ ചോദിക്കുന്നത്? നമ്മളുടെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ദൈവത്തിനറിയാം, പക്ഷെ നമുക്കറിയത്തില്ല. പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവസ്ഥാനത്തിൽ പോയി പറയുന്നതല്ല, നമ്മുടെ ആഗ്രഹങ്ങളാണ്, ആവശ്യങ്ങളല്ല. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ ശുദ്ധീകരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മളോട് പറയുകയാണ്. ഞാൻ ഉദാഹരണം പൗലോസിന്റെ കാര്യത്തിൽ കൊടുക്കുക. പൗലോസ് മൂന്ന് വട്ടം ശൂലം മാറിപ്പോകേണ്ടതിന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ മൂന്നാമത്തെ വട്ടം ദൈവം എന്ന് പറയാണ്, അങ്ങനെ ശൂലം അവരുന്നോട്ടെ, അത് നിന്റെ ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ശൂലം വരുന്നോട്ട്, നീ ശൂലം മാറിപ്പോകണം എന്നുള്ളത് നിന്റെ ഒരു ആഗ്രഹം മാത്രമാണ്. എന്താണ് ശരിക്കും നിന്റെ ആവശ്യം? പ്രകൃതിനോട് പറയുന്ന എന്താണ്, എന്താണ് നിന്റെ ശരിക്കും നിന്റെ ആവശ്യം എന്താണ്? നമ്മൾ പ്രത്യക്ഷത്തിൽ തോന്നാം പ്രകൃതിനോട് കടത്താൻ പറയണം, എന്റെ കൃപ നിനക്ക് മതി, അതാണ് നിന്റെ ആവശ്യം. പക്ഷെ അതിനേക്കാൾ ആവശ്യം വാസ്തവത്തിൽ ശൂലമാണ്. കാരണം ഞാൻ ചിലപ്പോഴും പറയാറുണ്ട്, എന്താണ് ശൂലം എന്നുള്ളത് വേദത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ എന്തെങ്കിലും മാരകമായ രോഗം, കണ്ണ് കാണാൻ വയ്യാത്തതാരെന്ന് മനസ്സിലൊക്കെ പറയുന്നുണ്ട്. ചില റൈറ്റിംഗ്സിന് പോള എപ്പിലെപ്റ്റിക് ആയിരുന്നു പറയുന്നുണ്ട്. ഒഡീസൈ ചെന്നി രോഗം ആരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇങ്ങനെ ഇങ്ങനെ എന്നെ ഭാവനയും പറയുകയാണ്, ചെന്നി രോഗമാണ് വ്യക്തിയ. പൗലോസ് സാധാരണ നിലയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ദൈവത്തിന്റെ അടുത്ത് എന്ന് പഴമുണ്ടാക്കുന്നുള്ളത് എന്തോ എനിക്കില്ല. ഏറ്റവും കുറഞ്ഞത് ഇത് മിനിസ്ട്രിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാകണം പൗലോസ് കർത്താവിന്റെ അടുത്ത് എന്ന് പറയുന്നത്. കർത്താവെ, ഈ ഇത് രോഗം എനിക്ക് മാറ്റിത്തന്നെന്ന് പറയാൻ കാരണം. ഇപ്പൊ ചെറിയ രോഗമാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ പ്രസംഗം പിടിക്കാണെന്ന് വെച്ചു, പ്രസംഗം പിടിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഞാൻ വെള്ളം കുടിക്കുകയോ വെള്ളത്തിലിങ്ങനെ എന്തെങ്കിലും കാണുകയോ അല്ലെങ്കിൽ ഓളം തന്നെ ഞാനിവിടെ താഴെ വീഴുകയാണെങ്കിൽ എന്റെ മിനിസ്ട്രിക്ക് ഒത്തിരി പ്രശ്നമാണ്. അപ്പൊ ഞാൻ കർത്താവിനെ പറയാമെന്ന് വെച്ചു, കർത്താവെ, ഈ മിനിസ്റ്റ് ഇതിനകത്ത് എനിക്കൊരു മോചനം കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് എത്രയോ കൂടുതൽ ആത്മാക്കൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പൗലോസെന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് നമ്മോട് പറയാണ്, ശരിയാണ് നീ പറയുന്നത്, നിനക്ക് ഈ രോഗമില്ലെങ്കിൽ നിനക്ക് കൂടുതൽ ആത്മാക്കൾ നേടാമായിരിക്കാം, പക്ഷേ നിനക്ക് ഈ രോഗമില്ലെങ്കിൽ നീ അഹങ്കാരിയായി പോകും, നീ നിഗളിച്ചു പോകും. അങ്ങനെ നീ കൂടുതൽ ആത്മാക്കൾ നേടുന്നത് പോയിട്ട് നീ തന്നെ ഇനി വന്നില്ലെന്ന് വരും. എന്നിട്ട് കർത്താവ് പറയാം, എന്റെ മോനെ, നീ ഒത്തിരി പേരെ കൊണ്ടുവന്നില്ലെങ്കിലും നീ എങ്കിലും എനിക്ക് വന്നോ എന്റെ ആഗ്രഹം, അതുകൊണ്ട് ഈ ശൂലം ഇരുന്നുണ്ട്. ശൂലം നിന്റെ ഒരു ആവശ്യമാണ്. പക്ഷെ ശൂലം എന്റെ ആവശ്യമാണെന്ന് നോർമലി ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമോ? ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ശൂലം എന്റെ ആവശ്യമാണ്. എന്റെ ഒരു പ്രത്യേകമായ രോഗം, എനിക്ക് ലിവറിന്റെ കംപ്ലൈന്റ് ഉണ്ട്, ഹൈപ്പർടെൻഷൻ വളരെ കൂടുതലാണ്, യൂറിക് ആസിഡ് കൂടുതലുണ്ട്, കാലിന്റെ ലെഗ്മെന്റ്സിന്റെ പ്രശ്നമുണ്ട്, കയ്യവരുടെ ലെഗ്മെന്റ്സിന്റെ പ്രശ്നമുണ്ട്, കാലിന്റെ ലെഗ്മെന്റ്സ് ബ്രേക്കായിട്ടുണ്ട്, ലോട്ട് ഓഫ് ഡിസീസസ്. ഇതൊന്ന് നോർമലി എനിക്കൊരു ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിക്ക് നടക്കുന്ന കാര്യമല്ല, ഇല്ലേ? ബുദ്ധിക്ക് നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇത് എനിക്ക് ആവശ്യമാണ് എന്ന് എനിക്ക് അറിയണമെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചാലേ അറിയത്തുള്ളൂ. ഞാൻ ചിലപ്പോൾ 15 പ്രാവശ്യം എന്റെ കർത്താവ് പറയും, കർത്താവ് ഇത് മാറ്റണേ, എന്റെ കാലിന്റെ ലെഗ്മെന്റ് ശരിയാക്കണമേ, എന്റെ ലിവറിന്റെ പ്രോബ്ലംസ് എല്ലാം മാറണമേ, എന്റെ ഹൈപ്പർടെൻഷൻ മാറ്റണമേ, എന്റെ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കണേ, എന്റെ യൂറിക് ആസിഡ് കുറയ്ക്കണേ എന്നൊക്കെ ഞാൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുന്നതിനറിയാം. 14 പ്രാവശ്യം പറയുമ്പോഴായിരിക്കും അവനെ നിർത്തും നീ എന്ത് ഈ പറയുന്നത്? ഇതെല്ലാം വെറും നിന്റെ ആഗ്രഹങ്ങളാണ്. വാസ്തുവിൽ നിന്റെ ആവശ്യമെന്നറിയാമോ? ഇതൊക്കെ നിനക്ക് ആവശ്യമുള്ളതാണ്. അങ്ങനെ ദൈവം എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാൻ, കർത്താവേ, എന്റെ ലിവർ കംപ്ലൈന്റിനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, കാര്യം അത് ആവശ്യമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ സന്നിധിച്ചെന്ന് പറയുന്നതിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ദൈവത്തോട് എനിക്ക് ചോദിച്ചു, ദൈവം നിങ്ങളെ അരിക്കത്തും പിടിക്കത്തും ഓടിക്കത്തൊന്നുമില്ല. ബിക്കോസ് ഹീ ഈസ് യുവർ ഫാദർ. നമ്മുടെ പിള്ളേർ എന്തെല്ലാം വന്ന് നമ്മളോട് പറയുന്നു, ഫ്ലൈ വാങ്ങിക്കാൻ വന്നു പിള്ളേരെ തിരിച്ചുള്ള രോഗത്തിൽ ഇല്ലേ, എനിക്ക് ഫ്ലൈ ഇനി വാങ്ങിക്കുക എന്നുവെച്ചാൽ നമ്മൾ മെനപ്ലൈൻ വാങ്ങിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ എന്തോ വാങ്ങിച്ചു കൊടുക്കുന്നില്ല, നമുക്ക് പൈസ ഉടനെ വാങ്ങിച്ചു കൊടുക്കും. അല്ലെ, 3 വയസ്സുള്ള കൊച്ചു വന്ന് പറയാണ്, ഡാഡി ഐ നീഡ് എ കാർ. എന്നാ കാർ? ടോയ് കാർ. നോ 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 ടോയ് കാർ, ഐ നീഡ് എ ബിഗ് കാർ. നമ്മൾ ഉടനെ ആ എന്നാ പിന്നെ വാങ്ങിച്ചോ മോളെ, എന്നോട് വാങ്ങിച്ചു കൊടുക്കും. എന്തോന്ന് വാങ്ങിച്ചു കൊടുക്കത്തില്ല, നമുക്കറിയാം അതിന്റെ ആവശ്യമില്ല. അവിടെ നമ്മൾ പറയും, മോളെ നിനക്ക് ആവശ്യമില്ല കാർ. അപ്പം നമ്മൾ പറയും, എന്നാ ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും അല്ലേ, എങ്ങനെങ്കിലും ഞാൻ വാങ്ങിക്കിട്ടേ ആണല്ലോ. ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞു, ഞാൻ ഈ ഭാഗമൊക്കെ കാണിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ മറ്റേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു 16 വയസ്സുള്ള ഒരു പയ്യൻ
അവന് ഇലവൻത്തിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പൻ്റെ അടുത്ത് ചെന്ന് തോന്നി, ഡാഡ് എനിക്കൊരു മോട്ടോർ ബൈക്ക് വേണം. അപ്പൻ വാങ്ങിച്ചു കൊടുത്തില്ല. രണ്ട് വർഷം ഇങ്ങനെ സ്ഥിരമായിട്ട് അപ്പനെ അകറ്റിക്കൊണ്ടിരുന്നു. എന്താ മോട്ടോർ ബൈക്ക് വേണം, മോട്ടോർ ബൈക്ക് വേണം, മോട്ടോർ ബൈക്ക് വേണം എന്ന് പറഞ്ഞു. 18 വയസ്സായപ്പോൾ ഇവൻ കോളേജിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ അപ്പൻ മോട്ടോർ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. ഇവൻ നാട് നീളത്തിൽ ചെന്ന് പറഞ്ഞു നടക്കുന്നതെന്നറിയാമോ? ആ തരത്തില്ലായിരുന്നു അങ്ങനെ. പിന്നെ ഞാൻ എന്ത് ചെയ്തു? പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു വാങ്ങിച്ചതാണ്. ഞാൻ അലത്തി ഒരു അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിക്കും, അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് എന്നാണ് ഇവൻ നാട്ടിൽ ചെന്ന് പറയുന്നത്. പക്ഷെ വാസ്തവം അതല്ല. ഇവൻ മോട്ടോർ ബൈക്കിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ലായിരുന്നെങ്കിലും 18 വയസ്സായപ്പോൾ ഇവന് വാങ്ങിച്ചു കൊടുത്തേനെ അപ്പൻ. കാര്യം അവന് കോളേജിൽ പോകുമ്പോൾ ബൈക്ക് വേണമെന്ന് അവനറിയാം, അപ്പൻ അറിയാം. പക്ഷേ ഇവൻ ചോദിച്ചത് 16-ാമത്തെ വയസ്സിൽ ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ല. 16-ാമത്തെ വയസ്സിൽ ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മോട്ടോർ ബൈക്ക് ആവശ്യമുള്ളതല്ല അവന്. അവൻ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ അപ്പൻ കൊടുത്തേനെ. പക്ഷേ സമയത്താണ് കൊടുക്കുന്നത് അല്ലേ? എക്സാക്ട്ലി ഇൻ ടൈം ഫോർ ദിസ് വാട്ട് വി നീഡ്. എന്നാൽ ഇവൻ ചിന്തിക്കുന്നത് എന്താണ്? ഇവൻ പിടിച്ചു വെച്ച് വാങ്ങിച്ചതാണെന്ന്. അവൻ നമ്മൾ ചോദിച്ചു, എന്നാ പിന്നെ ഈ അപ്പൻ ഒന്ന് പറഞ്ഞു കൊടുക്കരുത്, നിങ്ങളുടെ മോനെ നിനക്ക് 18 വയസ്സാകുമ്പോൾ ഞാൻ വാങ്ങിച്ചു തരാം, അതുപോലെ നിക്ഷേപിക്ക്, നിനക്ക് ലൈസൻസ് എടുക്കാൻ പ്രായമായില്ല എന്നൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു? അത് മതിയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കേൾക്കാൻ ഇവിടെ നിൽക്കണ്ടായി. ഇവൻ രാവിലെ നേരം എടുക്കുമ്പോഴത്തേക്ക് മോട്ടോർ ബൈക്ക് വേണം, മോട്ടോർ ബൈക്ക് വേണം എന്നുള്ള ജയിച്ചു നാമത്തിന് അവൻ പോലും കുറച്ച് ഓട്ടോ വെച്ചു. ദൈവം ഇത് പറയുന്നത് കേൾക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടോ? ദൈവം നമ്മളോട് സംസാരിക്കാൻ സമയം കൊടുക്കാതെ നമ്മളെ പിടിച്ചു വെച്ച് വാങ്ങിച്ചു കൊടുക്കുന്ന തർക്കമൊന്നുമില്ല. ഡോണ്ട് ഗിഫ്റ്റ് എക്സാക്ട്ലി വാട്ട് വി നീഡ് ഇൻ ടൈം. എന്നാൽ നമ്മൾ ആവശ്യപ്രമാണ ദൈവത്തിന്റെ സന്നിധി ചെയ്തതിനകത്ത് പ്രശ്നമില്ല. എന്നീയ അത് തന്നെ ആവശ്യം തന്നെയല്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഏത് വൈൽഡ് ആയിട്ടുള്ള ആഗ്രഹമായിട്ട് നിങ്ങൾ കരുതിയെന്ന് ദൈവങ്ങളോടൊന്നും പറയുന്നില്ല. ബിക്കോസ് ഹി ഈസ് യുവർ ഫാദർ. പക്ഷേ അത് തന്നെ മതിയാകൂ കർത്താവ് എന്ന് പറയാനുള്ള അവകാശമൊന്നും നമുക്കില്ല. കാരണം അത് നമുക്ക് വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നു നമ്മളല്ല, ഇതാണ്. അങ്ങനെ അപ്പൻ ചോദിച്ചാൽ അപ്പൻ അവനെ കണ്ടു കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇല്ലേ? അങ്ങനെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല നാണയങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മറ്റൊരു സുവിശേഷം തന്നെ എത്രയധികം കൊടുക്കുമെന്ന് പറയുന്നത് പോട്ടെ. പക്ഷെ ഞാനതിന്റെ മറ്റൊരു മറുവശം ചോദിക്കുകയാണ്, മകൻ തേളിനെ ചോദിച്ചാൽ അപ്പൻ തേളിനെ കൊടുക്കുമോ? മകൻ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കത്തില്ല, സമ്മതിച്ചു. പക്ഷെ മകൻ തേളിനെ ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? കൊടുക്കത്തില്ല. മകന് മുട്ട വേണമെങ്കിൽ മുട്ടയെ കൊടുക്കത്തുള്ളൂ, തേളിനെ ചോദിച്ചാൽ. പലപ്പോഴും നമ്മൾ മുട്ടയെന്ന് ചിന്തിച്ച് ചോദിക്കുന്നത് തേളിനെയാണ്. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ദൈവം നമുക്ക് തരുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് തന്നായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ചെന്നേനും നിത്യ വലയത്തിൽ ചെന്നേനും അത് യാതൊരു സംശയമില്ല. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് അവനെന്ത് ചെയ്യും? നമ്മുടെ ആവശ്യങ്ങളെ മാത്രം അവൻ നമുക്ക് നൽകുന്നു. കാര്യം ഞാൻ എൻ്റെ വാക്കുകളെ ആ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്തൊക്കെയാണ് നിർത്തുകയാണ്. ഓക്കെ, വീണ്ടും വെൽക്കം ബാക്ക്. വെരി ഫാസ്റ്റ് നടക്കുകയുള്ളൂ. നമ്മൾ ഇന്നലെ പറഞ്ഞ അവസാനം പറഞ്ഞ കാര്യം, യേശു ക്രിസ്തു ക്രിയോസ് അവൻ ഉടമയാണ്, നമ്മൾ അവൻ്റെ അടിമയാണ്, യേശു നമ്മുടെ ഉടമയാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന തുടങ്ങുന്ന കാര്യം, ജീസസ് ഈസ് ക്രിയോസ്, ഹി ഈസ് കിങ്. യേശു രാജാവാണ്, അവൻ ഉടമയാണ്, അവൻ രാജാവാണ്. റോമ സാമ്രാജ്യത്തിൽ സീസർ ഒഴിയ മറ്റാരെയും ക്രിയോസ് എന്ന് വിളിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നില്ല. 1-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടത് ജീസസ് ഈസ് ക്രിയോസ് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ്. അവർ പറഞ്ഞു, സീസർ അല്ല ഞങ്ങളുടെ അന്തിമ രാജാവ്, പ്രത്യുത യേശുവാണ്. ആ ഒരൊറ്റ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് 100 കണക്കിന് 1000 കണക്കിന് ക്രിസ്ത്യാനികൾ 1-ാം നൂറ്റാണ്ടിൽ പീഡിപ്പിക്കപ്പെട്ടത്. വാസ്തവത്തിൽ നമ്മൾ യേശുവിന്റെ ശിഷ്യത്വത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ അവനെ രാജാവാക്കുകയാണ്. ഇന്നലെ ഇവിടെ പിശാജ് ആയിരുന്നു നമ്മുടെ രാജാവ്. നമ്മളത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് നമ്മൾ തന്നെയാണ് നമ്മുടെ രാജാവെന്ന. വാസ്തവത്തിൽ പിശാജ് നമ്മളെ വഞ്ചിച്ച് നമ്മളുടേതെന്ന് ചിന്തിക്കുന്ന രീതിയും നമ്മളുടെ ഇച്ഛകളെ സ്വാധീനിച്ച് പിശാജിന്റെ ഇഷ്ടം നമ്മൾ നടത്തുകയായിരുന്നു. പിശാജിന്റെ രാജാവായിരുന്നു, പാപമാണ് എൻ്റെ മേൽ കർത്തൃത്വം നടത്തിയിരുന്നത്. എന്നാൽ നമ്മൾ ഒരുവൻ യേശുവിന്റെ ശിഷ്യനാകുമ്പോൾ അവൻ രാജാവിനെ മാറ്റുകയാണ്. ഇന്നലെ ഒരു പിശാജ് രാജാവായി നിന്ന് യേശു രാജാവായി തീരുകയാണ്. ഞാൻ ഡ്യൂലോസ് ഷിപ്പിനുണ്ടായിരുന്ന സമയത്ത് ഒരു മഹാരാഷ്ട്രക്കാരനായ ഒരു ഫ്രണ്ടിനും ഉണ്ടായിരുന്നു, ഡാനി എന്നാണ് അവന്റെ പേര്. അവൻ രക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിക്കൊണ്ടി വന്ന ഒരാളാണ്. അവന്റെ ഫാദർ ഒരു നേവി ഓഫീസറാണ്. ഒരു പ്രാവശ്യം മംഗലാപുരത്ത് വെച്ച് കപ്പല് ഹാർബറിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു നേവൽ ഓഫീസർ ഞങ്ങളുടെ ഷിപ്പ് കാണാൻ വന്നു. ഹയർ ഓഫീസറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാറിന്റെ മുമ്പ് സ്റ്റാർട്ട് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തെ ലാൻഡ് പറഞ്ഞു, സജു മൈ ഫാദർ ഓൾസോ ഹാഡ് എ കാർ ലൈക്ക് ദിസ്. അപ്പൊ അവന്റെ ഫാദർ അതേ രീതിയിലുള്ള ഒരു ഹയർ ഓഫീസറാണ്. പെട്ടെന്ന് പറഞ്ഞത് ബട്ട് ഐ വോണ്ട് ഷിപ്പ് സോ ഐ ചേഞ്ച് മൈ ഫാദർ. പക്ഷെ എനിക്ക് ഇതിനേക്കാളൊക്കെ ഇഷ്ടം ഒരു കപ്പലായിരുന്നു. കപ്പൽ എന്ന് പറഞ്ഞാൽ ഓ എം എന്റെ കപ്പലാണ് അതുകൊണ്ട് ഐ ചേഞ്ച് മൈ ഫാദർ, ഞാൻ എന്റെ അപ്പനെ മാറ്റി. അപ്പൊ തമാശയ്ക്ക് അത് പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ അതാണ് സംഭവിക്കുന്നത്. വെൻ യു അക്സെപ്റ്റ് ജീസസ് ആസ് യുവർ ലോർഡ്, യു ആർ ചേഞ്ചിങ് യുവർ ഫാദർ, യു ആർ ചേഞ്ചിങ് യുവർ കിങ്. നമ്മൾ നമ്മുടെ രാജാവിനെ മാറ്റുകയാണ്. പിശാചായിരുന്നു നമ്മുടെ രാജാവ്, നമ്മൾ പറയുകയാണോ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ യേശുവാണ് എന്റെ രാജാവ്. രാജാവ് മാത്രമല്ല രാജ്യവും മാറുകയാണ്. പിശാചിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് യേശു നമ്മളെ വിടുവിച്ച് ഒരു പുതിയ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. യേശുവിന്റെ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക്, അവിടെ യേശുവാണ് രാജാവ്. എന്നാൽ രക്ഷിച്ച് നമ്മളെ അവിടെ ഫ്രീ ആയിട്ട് വിടുകയല്ല എന്ന് നമ്മൾ ഓർക്കണം. നമ്മളൊക്കെ ചിന്തിക്കുന്നത് രക്ഷിച്ച് ഫ്രീ ആയിട്ട് വിടുകയാണെന്ന്. പക്ഷെ രക്ഷിച്ച് ഫ്രീ ആയിട്ട് വിടുകയല്ല, പ്രത്യുത യേശുവിന്റെ രാജ്യത്വത്തിന് കീഴിലേക്ക്, യേശുവിന്റെ ഇഷ്ടങ്ങളുടെ കീഴിലേക്ക്, ഒന്നുകൂടെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ മുഖത്തിന് കീഴിലേക്ക് യേശു നമ്മളെ കൊണ്ടുവരികയാണ്. മറ്റാരും സുരക്ഷ 23-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ അധ്വാനിക്കുന്നതിന് ബാധ്യതമായ ഒരു മേന്മലിന്റെ ഇടയിൽ വരുമേ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും എന്ന് പറഞ്ഞങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് താഴെ പറയുകയാണ്, എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. നോക്കുക, അധ്വാനിക്കുന്നവരെ ഭാര്യ നോക്കുന്നതിനെ ഫ്രീ ആയിട്ട് രക്ഷിച്ച് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞത് നേരെ ചെയ്യുന്നത് അറിയാമോ? ജീസസ് ഇസ് പുട്ടിങ് ഹിസ് ഓൺ യോക്ക് അപ്പോൺ ഹിം. അവന്റെ മുഖമെടുത്ത് നമ്മുടെ കഴുതലോട്ട് അവൻ വെക്കുകയാണ്. അപ്പൊ നമുക്ക് വാസ്തവത്തിൽ ഈ പരിചയമില്ലാത്തൊരു പുതിയ മുഖമാണ്. സ്വീകരിപ്പിക്കൽ അത്ര പ്രയാസക്കുറവൊന്നുമല്ല. രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക്, യേശു പിശാചിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് യേശുവിന്റെ സാമ്രാജ്യത്തിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ചിലതൊന്നുമല്ല. ഓഫ് കോഴ്സ് അത് യാതൊരു സംശയമില്ല, കാര്യം നമുക്ക് പരിചയമില്ലാത്ത ഒരു ജീവിത ശൈലിയാണ്. ഇന്നലെ വരെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമുക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ ഇന്നിപ്പോ നമുക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. ഒത്തിരി ഡിസിപ്ലിൻ, ആ ഡിസിപ്ലിൻസ് എല്ലാം കൂടെ കഴിയുമ്പോൾ, കേൾക്കുമ്പോൾ, അറിയുമ്പോൾ നമ്മൾ പറയും, അയ്യോ പിശാചി എനിക്ക് എന്തോ ഒരു സ്വാതന്ത്ര്യം തന്നിരുന്നു, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം എനിക്ക് ചെയ്യാറുണ്ടല്ലോ, ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല, എന്നോട് നോക്കാൻ പറ്റത്തില്ല, എന്തൊരു കഷ്ടമായത്. മനസ്സിലെങ്കിലും നമുക്ക് അങ്ങനെ ചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് നോർമലാണ്. ഞാൻ ഒരു കഥയുടെ പറയാം, ഒരു കപ്പൽ കഥയുടെയാണ്. ഈ കപ്പൽ യാത്ര ഇപ്പം അധികം കോമൺ അല്ല. ഞാൻ കപ്പൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഫ്ലൈറ്റ് മാത്രമേ യാത്ര ചെയ്യാൻ, നമുക്ക് കപ്പൽ തന്നെ ഇല്ല. കപ്പൽ യാത്ര ചെയ്യണമെങ്കിൽ തന്നെ എങ്ങോട്ട് പോകാനോ അല്ലേ? ഈ കപ്പലിൽ ആക്ച്വലി മറ്റേ ഫ്ലൈറ്റിലെ പോലെ എക്സിക്യൂട്ടീവ് ക്ലാസ്സും ബിസിനസ് ക്ലാസ്സും മറ്റു ക്ലാസ്സും നമുക്ക് ഡിഫറൻസ് ഉള്ളതുപോലെ, അല്ലെങ്കിൽ ട്രെയിനിലെ പല ക്ലാസ്സും ഉള്ളതുപോലെ, കപ്പലിലും പല ക്ലാസ്സും ഉണ്ട്. ദി ലോവസ്റ്റ് ക്ലാസ് ഇസ് ബങ്ക് ക്ലാസ്. കപ്പൽ ഷിപ്പിൽ ഫ്ലൈറ്റിൽ നമ്മൾ ബിസിനസ് ക്ലാസ്സിൽ കൂടെ കയറിയാണ് എക്കണോമിക് ക്ലാസ്സിലോട്ട് പോകുന്നത്. പക്ഷേ ഈ ഷിപ്പിലെ ഒരു പ്രത്യേകത ഭയങ്കരമായിട്ട് ഡിഫറൻ്റ് ആണ്. ബസ് ക്ലാസ് തുടങ്ങി ഏറ്റവും താഴെ 1500 പേര് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ഷിപ്പിനകത്ത് 1000 പേരും ബസ് ക്ലാസ്സിലായിരിക്കും. ബസ് ക്ലാസ്സിൽ ബങ്ക് സിസ്റ്റമാണ്, ലൈക്ക് ഇൻ ദി ട്രെയിൻ. എന്ന് തന്നെയല്ല, അവർക്ക് ബാത്റൂംസൊക്കെ വളരെ ദൂരെയാണ്. കിച്ചനെല്ലാം അവരുടെ ഡൈനിങ് റൂം എല്ലാം, ഡൈനിങ് റൂം എന്ന് പറയാനൊന്നും ഇല്ല, ഏരിയ എന്നാ ക്യൂ നിന്ന് സാധനം വാങ്ങി അവിടെ നിന്ന് കഴിക്കുക. അതുപോലെ കടലിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നോർമലി സീസിക്കാനുള്ള ബാത്റൂംസുണ്ട്. അതുകൊണ്ട് ഈ പാക്കേജ് ചെറിയ ചെറിയ പാക്കേജസ് ആണ്. ഈ അപ്പുറത്തെ പോലും എല്ലാം ബങ്ക്, ഇങ്ങനെ ബങ്ക് ബെഡുകളൊക്കെയാണ്. അപ്പോൾ ഈ സീസിക്കായി കഴിഞ്ഞാൽ നമുക്കറിയാം വോമിറ്റ് ചെയ്യും. ഈ വോമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബാത്റൂം വരെ ഒന്നും പോയി വോമിക്കാനൊന്നും പറ്റും തോന്നില്ല മിക്കപ്പോഴും. അതുകൊണ്ട് ഈ പാക്കേജ് തന്നെ മിക്കപ്പോഴും ഒന്ന് പീപ്പിൾ വോമിങ്. അപ്പോൾ ഒരു 8 hours ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് സീസിക്കല്ലാത്തവർ ഇത് കാണുമ്പോഴത്തേക്ക് നോർമലി ഈ ഓൾസോ വോമിങ്. ഒരു 8 hours കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് ഭയങ്കരമായിട്ട് മോശമായിട്ടായിരിക്കും. എന്നാൽ എക്സിറ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലും എക്സിറ്റ് ക്ലാസ്സിലും ഒക്കെ വളരെ ഡിഫറൻറ്റാണ്. അവിടെ നമുക്ക് റൂമിൽ തന്നെ ബാത്റൂമുണ്ട്, അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് അവിടെ വെയിറ്റേഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് വോമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ബാഗ്സ് എല്ലാം ഉണ്ട്. ഈവൻ അതർവൈസ് റൂമിൽ തന്നെ ബാത്റൂംസ് ഉണ്ട്. ഇറ്റ്സ് വെരി ക്ലീൻ. അപ്പം അവിടെ ലോഞ്ച് വേറെയാണ്, അവിടെ ഡൈനിങ് റൂം വേറെയാണ്. ഒരു രീതിയിൽ ഒരു ബന്ധവും താഴെയുള്ള കുറവില്ല. അപ്പൊ അങ്ങനെയിരിക്കുമ്പോൾ നമ്മൾ മുകളിലൂടെ കാണണം എന്ന് കയറി പോകണം നമുക്കൊരു ആഗ്രഹം തോന്നിയാൽ, ഏറ്റവും കൂടുതൽ ഇവരുടെ ലോഞ്ചിലെ കാണുമ്പോൾ ഇരിക്കണമെന്ന് ഒരു മന്ത്രാസ്ത്രീ ഒരു പ്രാർത്ഥന തോന്നിക്കഴിഞ്ഞാൽ മുകളിലൂടെ കയറി പോകാൻ സമ്മതിക്കത്തില്ല. അവിടെ ഒരു ഗാർഡിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ കൂടെ കയറാൻ പോകുമ്പോഴത്തേക്കാളെ ടിക്കറ്റ്, നമ്മൾ ടിക്കറ്റ് വാങ്ങിക്കുമ്പോൾ മന്ത്രാസ് ടിക്കറ്റ്, അപ്പോഴത്തേക്കാളോട് എന്താണോ ഇത്തരം നമ്മുടെ താഴെ വരും അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ എല്ലാവരും ഇങ്ങനെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ കാണാനുള്ള ആഗ്രഹമൊക്കെ ഉള്ള ആളുകൾ, ഇവർക്ക് അവിടെ പോയില്ലെങ്കിൽ ചിലപ്പോണ്ടല്ലോ ഇതൊന്ന് കണ്ടാൽ മതി എന്ന് ആഗ്രഹമുള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കുക, ഒരു ദിവസം ഒരു ഷിപ്പിന്റെ ആ ഷിപ്പിന്റെ ക്യാപ്റ്റൻ പെട്ടെന്ന് അനൗൺസ് ചെയ്തു, ഓൾ ബംഗ്ലാസ് ട്രാവലേഴ്സ് നൗ യു ക്യാൻ ഗോ ഫ്രീലി ടു എനി പാർട്ട് ഓഫ് ദി ഷിപ്പ്. ഇപ്പം തൊട്ട് നിങ്ങൾക്ക് ഒരു പ്രയാസമില്ല, നിങ്ങൾക്ക് ടിക്കറ്റ് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, ബിസിനസ് ക്ലാസ്സിലെ ലോഞ്ച് വേണമെങ്കിൽ പോയിരിക്കാം. അപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് ഇവിടെ കയറി പോകാനായിട്ട് ആഗ്രഹിച്ചു. ഈ സി വി ഒക്കെ ആൾക്കാരെല്ലാം കയറി പലതും തള്ളി താഴെ ഇട്ടു, പെട്ടെന്ന് ഒന്ന് കയറാനുള്ള ആഗ്രഹത്തിൽ അങ്ങനെ എല്ലാവരും വലിയ ലോഞ്ച് വന്നിരുന്നു. ലോഞ്ച് ചെയ്ത് ഓൾമോസ്റ്റ് സെയിം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പം ഷിപ്പിന്റെ ക്യാപ്റ്റൻ പിന്നെ അനൗൺസ് ചെയ്തു, ഇവിടെ ലോഞ്ച് തന്നെ ഇരിക്കണമെന്നില്ല, ഇഫ് യു വോണ്ട് ഇറ്റ് ഒരു ഡൈനിങ് റൂം. അപ്പം ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് ഷിപ്പിന്റെ ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് എന്നാ ഒരു വളരെ ഡാൻസിങ് ആക്ച്വലി ഇറ്റ്സ് എ ഡാൻസിങ് ഹാൾ. അതുപോലെ തന്നെ എല്ലാം കാർപ്പറ്റും നല്ല ഷാൻഡിലേഴ്സും വെരി ബ്യൂട്ടിഫുൾ എന്നാ ചെയറും ടേബിളൊക്കെ ആണെങ്കിൽ എന്നെ വളരെ നന്നായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തെ കാലത്ത് ഓരോരുത്തർക്ക് അവരുടെ ഓരോ മനസ്സിൽ പല പല ചേര മാറി മാറി ഇരുന്ന് നോക്കി ദൈവ ഓൾ എൻജോയിങ് ശാസ്ത്രത്തിലെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വെള്ളം ഇരിക്കുന്ന സമയത്ത് ഷിപ്പിന്റെ ക്യാപ്റ്റൻ പിന്നെ അനൗൺസ് ചെയ്തു, ഇവിടെ തന്നെ ഇരിക്കണമെന്നില്ല, ഇഫ് യു വോണ്ട് യു യു ക്യാൻ ഗോ ടു ദ കിച്ചൺ, അവിടെ തന്നെ കഴിക്കാൻ വേണമെങ്കിൽ എടുത്ത് വേണേൽ കഴിച്ചു. ഇവിടെ ഇത്ര ഈ ക്യാപ്റ്റൻ കൊള്ളാമല്ലോ, ഇതുവരെ ഒരു ക്യാപ്റ്റൻ ഇത്രയും ഒരു സ്വാതന്ത്ര്യം തന്നിട്ടില്ലല്ലോ. അവര് അതിനകത്ത് കയറി കിച്ചനകത്ത് കയറി പല പല സാധനങ്ങളെല്ലാം കണ്ടിട്ടില്ല, സാധനങ്ങളെല്ലാം അവിടെ വാങ്ങി എടുത്ത് കഴിച്ചു. കഴിച്ചിരുന്നപ്പോഴത്തേക്ക് ഷിപ്പിന്റെ ക്യാപ്റ്റൻ പിന്നെയും പറഞ്ഞു, ഇത് തന്നെയല്ല നിങ്ങൾക്ക് സ്റ്റോറിൽ പോയി വേണമെങ്കിൽ വൈകാൻ വേണം കുടിക്കണമെങ്കിൽ യു ഫ്രീ യു കൻ ഡു ദാറ്റ്. ചില കൊള്ളാമല്ലോ ക്യാപ്റ്റൻ, ഇയാളാണ് വാസ്തവത്തിൽ നമുക്ക് പറ്റിയ ഒരാൾ, ഇത്രയും നാളും മോളോട് ഒന്ന് കയറാൻ പോലും സമ്മതിക്കാൻ വേണ്ടി ഇപ്പൊ പറയാണ് ഈ സ്റ്റോറി കയറി കണ്ടുപിടിച്ചു തുടങ്ങി. അപ്പൊ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വാട്ടയും വൈനും പല പല ബ്രാൻഡ് എല്ലാം രീതിയാണ്. ഇതൊക്കെ തുറക്കാനുള്ള ശമ്പോലും ഇല്ലാതെ ചിലത് തല്ലി പൊട്ടിച്ചിട്ട് ചുമ്മാ പിടിപ്പിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ ക്യാപ്റ്റൻ വീണ്ടും അനൗൺസ് ചെയ്തു, ഈ ക്യാൻ ഗോ ടു ദ ഡൈനിങ് റൂം, നിങ്ങൾക്ക് അവിടെ കളിക്കണോ ഈ കളിച്ചോ ഷാൻഡ്, അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നും ഇല്ല, പന്ത് വരുകയാണെങ്കിൽ എറിഞ്ഞോ അത് കൊണ്ടൊന്നും പൊട്ടിച്ചോട്ടോ എന്ന് പറയുമ്പോട്ടെ. ഇതെന്തൊക്കെ കഷ്ടമായത്, ഇങ്ങനെയുള്ള ഒരു യാത്ര ഇതുവരെ കിട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിക്കുമ്പോൾ ദി നെക്സ്റ്റ് അനൗൺസ്മെന്റ് കെയിം എനി വേ വി ആർ ഗോയിങ് ടു സിങ് ഇൻ 30 മിനിറ്റ്. നമ്മൾ 30 മിനിറ്റ് നമ്മുടെ കപ്പൽ തരാൻ പോവുകയാണ്. അപ്പൊ 30 മിനിറ്റ് കപ്പൽ തരാൻ പോകുന്നത് കൊണ്ട് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലെയാണ് പിശാച് നമുക്ക് തന്നിരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പിശാചിന്റെ സ്വാതന്ത്ര്യം, പിശാച് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഇതോടാണ് പറയുന്നത് അല്ലേ. നിനക്ക് ഒരുത്തനെ തങ്ങണോ തല്ലിക്കോ, നിനക്ക് കുടിക്കണോ കുടിച്ചോ, നിനക്ക് അത് ചെയ്യണോ ചെയ്തോ, നിനക്ക് എന്നാ വ്യഭിചരിക്കണോ ചെയ്തോ, ഡു എനിത്തിങ് വാട്ട് യു വോണ്ട്, ജസ്റ്റ് ഡു ഇറ്റ് അല്ലേ. നൈകിയുടെ പരസ്യത്തിൽ ജസ്റ്റ് ഡു ഇറ്റ് വാട്ട് യു തിങ്ക് ഇറ്റ് ജസ്റ്റ് ഡു ഇറ്റ് ചെയ്തോ, എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ ആ സ്വാതന്ത്ര്യം, പിശാചിന്റെ സ്വാതന്ത്ര്യം ഒരു മുങ്ങുന്ന കപ്പലിലെ സ്വാതന്ത്ര്യം മാത്രമാണ്. ഒരു ശിവ തുറമുഖത്തേക്ക് പോകുന്ന കപ്പലുണ്ടല്ലോ, അതിനൊരിക്കലും ഈ സ്വാതന്ത്ര്യം കിട്ടത്തില്ല, അവിടെ ഡിസിപ്ലിൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത്. യേശുവിന്റെ മുഖത്തിന്റെ കീഴിലേക്കാണ് അവൻ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ മുഖത്തിന്റെ കീഴിലേക്ക് നമ്മൾ രക്ഷിക്കുന്ന ഫ്രീ ആയിട്ട് വിടുകയല്ല, അവന്റെ മുഖത്തിന്റെ കീഴിൽ നമ്മൾ ഇരിക്കുന്ന ഒരു സ്റ്റേജാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്താ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമെന്നല്ല പറയുന്നത്. എന്നാൽ ഈ മുഖത്തിനൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഈ നിയമങ്ങൾ നമുക്ക് തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് നമ്മളുടെ ഗുണത്തിന് വേണ്ടിയാണ്. ആവർത്തനത്തിന്റെ 19:13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ വായിക്കുന്നത്. അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നതാണ്, അവന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണമെന്നും, ഞാനിന്ന് ആജ്ഞാപിക്കുന്ന കൽപ്പനകളെ നിന്റെ നന്മയ്ക്കായി അനുഷ്ഠിക്കുകയും ചെയ്യണമെന്നല്ലാതെയുണ്ട്. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകൾ എന്താണ്? ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയൊന്നുമല്ല, ഇറ്റ് ഇസ് ഫോർ യുവർ ഗുഡ്. അത് മനസ്സിലാക്കണം. വേറെ ഒന്നിച്ച് പറഞ്ഞിരിക്കുന്ന നിയമങ്ങളൊക്കെ അനുസരിച്ച് കഴിഞ്ഞാൽ ആരുടെ ഗുണമാണ്? നമുക്ക് ഗുണം. അല്ലാതെ ഒരിക്കലും എന്താ ദൈവത്തിന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 50 സുഖം കിട്ടുന്നെങ്കിൽ ദൈവത്തിന് അതിനുള്ള അസൂയ കൊണ്ടൊന്നുമല്ല മന്ത്രിയിരിക്കുന്നത്. ഫൈനലായിട്ട് ഏറ്റവും ആത്യന്തികമായിട്ട് ഗുണമാർഗ്ഗം കിട്ടുന്നത് ചേച്ചി. അതുകൊണ്ടാണ് കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഞാൻ നിങ്ങൾ എന്താ ആവശ്യപ്പെടുന്നത്? ജസ്റ്റ് വാണ്ട് ടു ലോയൽറ്റി, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പ്രത്യേകിക്കുകയും. And second thing, ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ച കൽപ്പനകളെ നിന്റെ നന്മയ്ക്കായി, നമ്മുടെ നന്മയ്ക്കായി. അവൻ നമ്മുടെ നമ്മുടെ ഒരു മുഖത്തിന്റെ കീഴിലേക്ക് ആക്കുന്നുവെങ്കിൽ ഒരു പ്രത്യേകമായ കാര്യത്തിന് വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 5:5 അതിന്റെ 36
എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്, പിതാവ് എനിക്ക് അനുഷ്ഠിക്കാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ.
നമ്മുടെ മുഖത്തിന്റെ ഈ മുഖത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്,
മുഖം യോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു യോക്കിൽ എത്ര ഓപ്ഷൻ ആണ് സാധാരണ? ടു അല്ലേ? അപ്പൊ നിങ്ങളെ ഒരു മുഖത്തിന് എന്നെ ഒരു മുഖത്തിന്റെ കീഴിലേക്ക് വിളിക്കുന്നു പറഞ്ഞെങ്കിൽ എന്റെ മുഖം പ്രധാന പറയുന്നത് അറിയാം, എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകും. എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും. വളരെ തന്നെ സാധാരണ മുഖത്തിന് കീഴിലേക്ക് ഒരു കാണാൻ പോകുന്ന എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ മെരുക്കത്തിന് വേണ്ടിയാണ്. ഇതിനെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മെരുക്കമുള്ള ഒരു നാളെയും മെരുക്കമില്ലാത്ത ഒരു നാളെയും കൂടെ ആണെപ്പോഴും അതിനെ ടെയിൻ ചെയ്യുന്നത് ഇല്ലേ? കർത്താവ് പറയുന്നത് എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇപ്പുറത്തെ കയ്യിൽ കർത്താവ് നിൽപ്പുണ്ടെന്നാണ്. മുഖം യോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു യോക്കിൽ എത്ര ഓപ്ഷൻ ആണ് സാധാരണ? ടു അല്ലേ? അപ്പൊ നിങ്ങളെ ഒരു മുഖത്തിന് എന്നെ ഒരു മുഖത്തിന്റെ കീഴിലേക്ക് വിളിക്കുന്നു പറഞ്ഞാൽ എന്റെ മുഖം പ്രധാന പറയുന്നത് അറിയാം, എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകും. എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പറയും. വളരെ തന്നെയാണ് സാധാരണ മുഖത്തിന് കീഴിലേക്ക് ഒരു കാണാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ മെരുക്കത്തിന് വേണ്ടിയാണ്. ഇതിനെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മെരുക്കമുള്ള ഒരു നാളെയും മെരുക്കമില്ലാത്ത ഒരു നാളെയും കൂടെ ആണെപ്പോഴും അതിനെ ചെയിൻ ചെയ്യുന്നത് ഇല്ലേ? കർത്താവ് പറയുന്നത് എന്റെ മുഖം ഏറ്റുകൊണ്ട് എങ്ങോട്ട് പഠിച്ചു കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ കർത്താവ് നിൽക്കൊണ്ടെന്നാണ്. ഓൺ ദ വൺ സൈഡ് ഇറ്റ് ഈസ് ജീസസ്. കാര്യം നമ്മള് പറയരുതാത്ത വാക്ക് പറയേണ്ട പറയുക, അല്ലെങ്കിൽ പോകരുതാത്ത സ്ഥലത്തേക്ക് പോവുക, ഇതൊന്നും ഒരു മുഖത്തിന്റെ ഇടയിലാണേ പറ്റത്തില്ല. നമ്മളിപ്പം വലിയ സ്വാമി എന്താ സംഭവിക്കുന്നത്, ഒരു കാള മെരുക്കമില്ലാത്തതാണ്, ആ കാളയ്ക്ക് ഇഷ്ടമുള്ളത് പോകാൻ പറ്റുമോ? പോകത്തില്ല. കാര്യം മറ്റേ കാള പോകുന്നിടത്തോളം മാത്രമേ ഈ കാളയ്ക്ക് പോകാൻ പറ്റുള്ളൂ. എന്നതുപോലെ യേശു കർത്താവ് നമ്മളുടെ മുഖത്തിന്റെ ഒരു സൈഡ് യേശു കർത്താവ് മുഖം കൊടുത്ത് നമ്മളെ എക്സ്പി പഠിപ്പിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ കാര്യം നിർവഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഒരിക്കലും അതിനെ തെറ്റായിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു ഒരു വേദനയുള്ള കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയാത്തത്. ബിക്കോസ് when we are disciplined, God has a purpose in our life. നമ്മളുടെ ജീവിതത്തിൽ കർത്താവിന് ഒരു പ്രധാനമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. എന്ന് തന്നെയല്ല, ഈ ഡിസിപ്ലിനിൽ നമ്മളെ കൊണ്ട് അവനൊരു ടാസ്ക് മാസ്റ്ററെ പോലെ പണിയെടുപ്പിക്കുകയല്ല, അതിന്റെ ഒരു സൈഡിൽ അവനും കൂടെ നിന്ന് നമ്മളെ ചെയിൻ ചെയ്യുന്ന ഒരു ചെയിനാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ രാജാവിന്റെ പ്രത്യേകത ഏതാണ്? ഈ നമ്മുടെ ടാസ്ക് മാസ്റ്റർ, അവൻ നമ്മളുടെ കൂടെ നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളോട് ചേർന്ന് അവന്റെ പ്രവൃത്തി നമ്മളെ പഠിപ്പിക്കുന്ന കർത്താവാണ്. ഓക്കെ, വി ഹാവ് എ ന്യൂ കിങ്ഡം, എ ന്യൂ കിങ് ആൻഡ് എ ന്യൂ കിങ്ഡം. ഒരു യേശുവിന് ശേഷനാകുമ്പോൾ അവൻ പുതിയ രാജാവിനെ തുറിയോ യേശുവിനെ കിട്ടുകയാണ്. അതോടൊപ്പം അവൻ പുതിയൊരു രാജ്യത്തിലേക്കും പ്രവേശിക്കുകയാണ്. ഇന്നലെ വരെ പിശാചായിരുന്നു നമ്മുടെ രാജാവ്, ഇന്ന് യേശുവാണ് രാജാവ്. ഇന്നലെ വരെ പിശാചിന്റെ സാമ്രാജ്യത്തിലായിരുന്നു നമ്മൾ, ഇന്ന് ദൈവരാജ്യത്തിലാണ്. നമ്മൾ ശിഷ്യനാകുന്ന സമയത്ത് വി എൻറ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയാണ്. മറ്റു കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല. എഫേസ്യരിലെ ലേഖനം രണ്ടാമത്തെ ഏഴാം വാക്യത്തിൽ അവൻ നിങ്ങളുടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കും. അതായത് ഒരുത്തിനൊരു ഒരുവൻ ഒരു ഡിസൈപ്പിൾ ആകുന്ന സമയത്ത് തന്നെ ഈ എൻറ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ജീസസ് ഇസ് ദ കിങ്. എന്നാൽ എങ്ങനെയാണ് ഈ പിശാചിന്റെ സാമ്രാജ്യത്തിൽ കിടക്കുന്ന നമുക്ക് യേശുവിന്റെ സാമ്രാജ്യത്തിലേക്ക് കടക്കാൻ കഴിയുന്നത്? നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തില് സാധാരണ രീതിയില് ഒരു രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ ഫില്ലപ്പ് ചെയ്ത് അവിടെ കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അവര് ഒരു എമിഗ്രന്റ് വിസ തരും. വി ഗോ ദേർ, വി സ്റ്റേ ദേർ ഫോർ സം ടൈം. നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് എന്ത് ചെയ്യുന്നു, സിറ്റിസൺഷിപ്പ് കിട്ടുന്നുണ്ട് ഇല്ലേ? പല രീതിയിലാണ് അങ്ങനെ ഒരു രാജ്യത്തിൽ മൈഗ്രേറ്റ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ മേ ബി ഡിബൽ സിറ്റിസൺഷിപ്പ് അംഗീകരിക്കുന്ന ആളുകൾ രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സിറ്റിസന്റെ മക്കൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്. അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഒരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നത്. സിറ്റിസൺഷിപ്പ് ഇല്ലാതെയും പല രാജ്യങ്ങളിൽ കൊണ്ട് പോകാൻ പറ്റും ഇല്ല. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് സിറ്റിസൺഷിപ്പ് എടുത്തിട്ടൊന്നുമല്ല, മൈഗ്രേറ്റ് ഇമിഗ്രന്റ് ആയിട്ടുമല്ല, മൈഗ്രേറ്റ് ചെയ്തതുമല്ല. നമ്മളാരും മൈഗ്രേറ്റ് ചെയ്തതല്ല അല്ലെ? മറ്റു കണ്ടിട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ഇവിടെ മൈഗ്രേഷൻ പോലും നടക്കത്തില്ല. ആക്ച്വലി എന്താണ് എമിഗ്രന്റ് വിസ പോലെ പോലും നമുക്ക് തരുന്നില്ല. അങ്ങനെ എന്നാൽ അതേസമയം ദൈവരാജ്യത്തിന്റെ പ്രത്യേകത അവർ സിറ്റിസൺസ് അല്ലാതെ ആർക്കും കയറാൻ പറ്റത്തില്ല. എമിഗ്രന്റിന് എമിഗ്രന്റ് എന്ന് പോലും പറഞ്ഞൊരാൾ കൂടെ കയറാൻ പറ്റത്തില്ല. ടൂറിസ്റ്റിന് അവിടെ പ്രവേശനമില്ല. ദൈവരാജ്യത്തിൽ അതിലെ പൗരന്മാർക്ക് ഒഴികെ വേറെ ആർക്കും പ്രവേശനമില്ല എന്നുള്ളതാണ് പ്രത്യേകത. എന്തന്നെയല്ല, ആ ദൈവരാജ്യത്തിലെ പൗരത്വത്തിന് വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആപ്ലിക്കേഷൻ കൊടുത്തൊന്നും ഒരു സിമ്പിൾ പ്രാർത്ഥനയുണ്ട്. ലൈക് കർത്താവ് ഇന്നലെ വരെ ഞാൻ പിശാചിന്റെ സാമ്രാജ്യത്തിലാണ് നിന്നോട്ട് നിന്റെ സാമ്രാജ്യത്തിലാകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നമുക്ക് ഞാനും പറഞ്ഞ ഉടനെ തന്നെ ഇവിടെ നമ്മോട്ട് അങ്ങ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റവുമല്ല. അതൊക്കെ നോക്കി ചെയ്യാനും ദൈവരാജ്യത്തിന്റെ പ്രത്യേകത അവിടെ ജനിക്കുന്ന ഒരാൾക്ക് ഒഴികെ മറ്റൊരാൾക്കും അവിടെ അംഗമാകുവാൻ കഴിയത്തില്ലെന്നുള്ളതാണ്. എമിഗ്രേഷൻ നടക്കുന്നില്ല, മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ജനിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അവിടെ സിറ്റിസൺഷിപ്പ് ഉള്ളൂ, അവിടെ ജനിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അവിടെ അംഗത്വം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ പിശാചിന്റെ സാമ്രാജ്യത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് മാത്രം കാര്യമൊന്നുമില്ല, അവിടെ നമ്മൾ ജനിക്കണം. പിന്നെ ഞാൻ ഇപ്പം ഉദാഹരണം ബെൽജിയം, ഞാൻ എൻ്റെ വെറുതെ ഓർമ്മയിൽ നിന്ന് പറയാം. ബെൽജിയത്തിലേക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ അവിടെ അവരെ എമിഗ്രൻസ് അല്ലെങ്കിൽ അവരെ സിറ്റിസൺഷിപ്പ് അംഗീകരിക്കുന്നില്ല. പിന്നെ അവർ നമ്മൾ വളരെ കാര്യമായിട്ട് അവർ കത്തിരുന്ന് വെച്ചു, ഇല്ല ഞാൻ എനിക്ക് ഇന്ത്യയിൽ ജീവിക്കണ്ട, എനിക്ക് ബെൽജിയത്തിൽ ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയണം ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ അവരെ പോയി ചെയ്യാൻ അവർ പറയും, എൻ്റെ പൊന്നു മോനെ ബെൽജിയത്തിൽ സിറ്റിസൺഷിപ്പ് കിട്ടാൻ മാർഗ്ഗമേ ഉള്ളൂ, ഇവിടെ ജനിക്കണം, ബെൽജിയത്തിൽ ജനിക്കണം. അപ്പൊ ഞാനിങ്ങനെ ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഞാനിങ്ങനെയാണ് ബെൽജിയത്തിൽ ജനിക്കുന്നത്, ഇത് ബോധവും അതിനൊറ്റ മാർഗമേ ഉള്ളൂ, ഞാൻ ഇന്ത്യയിൽ മരിക്കണം. ഇന്ത്യയിൽ മരിച്ചെങ്കിൽ അല്ലാതെ എനിക്ക് വേറെ ജീവിക്കാൻ പറ്റും, ജനിക്കാൻ പറ്റുമോ? ഇല്ലേ, അവിടെ ജനിക്കണമെങ്കിൽ ഇവിടെ മരിച്ചാലേ പറ്റുള്ളൂ. ദൈവരാജ്യത്തിന്റെ നിയമം എന്താണ്? പിശാചിന്റെ സാമ്രാജ്യത്തിൽ പാപത്തിന് മരിച്ചെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദൈവത്തിന് ജീവിക്കാനായിട്ട് നമുക്ക് ദൈവരാജ്യത്തിലേക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. ആദ്യം ഒരു മരണം ആവശ്യമാണ്, പാപത്തിൽ ഉള്ള മരണം, പിശാചിന്റെ സാമ്രാജ്യത്തിലുള്ള മരണം. രണ്ട് കാരണത്താൽ അത് ആവശ്യമാണ്. ഒന്ന്, എങ്കിലേ നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുന്ന കാലഘട്ടത്തോളം എനിക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഗ്രിപ്പും ഇന്ത്യ എന്റെ മേലെ ഒരു ഗ്രിപ്പുണ്ട്. പിശാചിന്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്, പിശാചിന്റെ സാമ്രാജ്യത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും പിശാചിന് അവന്റെ മേലെന്നുണ്ട് ഒരു ഗ്രിപ്പുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല. നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ശിക്ഷയൊക്കെ ഉണ്ട്, അതെല്ലാം അവനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അവന്റെ സാമ്രാജ്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, എന്നാൽ നമ്മളെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് റോമാലേഖനം വേദാധ്യായം 14-ാം വാക്യത്തിൽ ഓരോ സൂറയാണ്, ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. നമ്മൾ പാപത്തിന്റെ ദാസ്യത്വത്തിന് കീഴിലാണ്, പാപത്തിന്റെ അടിമത്തത്തിന് കീഴിലാണ്. പിശാചിന്റെ സാമ്രാജ്യത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ എന്നെ നിയന്ത്രിക്കുന്നത് പാപമാണ് അല്ലെങ്കിൽ അടിമത്തം. അടിമത്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ റോമാലേഖനം 23-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ, അതായത് എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളപ്പോഴും എനിക്ക് മദ്യയിലേക്ക് എഴുതണമെന്നുള്ളപ്പോഴും എനിക്ക് ഒരാളെ സഹായിക്കണമെന്നുള്ളപ്പോഴും അല്ലെങ്കിൽ എനിക്കൊരാളെ അവിടെ നന്നായിട്ട് സംസാരിക്കണമെന്നുള്ളപ്പോഴും എനിക്ക് അതിനെ കഴിയാത്ത നിലയിൽ എന്താ, ഐ എം ബൗണ്ട് ഓർ ഐ എം എ സ്ലേവ്, എന്റെ മെമ്പേഴ്സ് എന്റെ ശരീരം കൊണ്ട് എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളപ്പോഴും എനിക്ക് അതിന് കഴിയാതെ ഇരിക്കുന്ന രീതിയിൽ അതാണ് അഴിമതം അല്ലേ. വെരി സ്മോൾ സിഗരറ്റ്, യു ആർ എ സ്ലേവ് ടു ദ സിഗരറ്റ് അല്ലേ. You are not controlled by yourself, you are controlled by the cigarette. നമ്മളുടെ പാപങ്ങൾ ഓരോന്നും ഉണ്ടാകുന്ന പ്രത്യേക പ്രശ്നം എന്ന് വെച്ചാൽ വി ആർ സ്ലേവ് ടു ദാറ്റ്. നമ്മളതിന്റെ അടിമകളാണ്, നമ്മളതിന്റെ അടിമകളായിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ദൈവരാജ്യത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല. കാര്യം ദൈവരാജ്യത്തിൽ പാപത്തിന്റെ അടിമത്തം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ പാപത്തിന്റെ പ്രശ്നമേ ഉള്ളൂ, അല്ലെങ്കിൽ പാപത്തിൽ തുടരുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. പാപത്തിന്റെ അനുഭവത്തിൽ നമുക്ക് പരിപൂർണമായിട്ടുള്ള ഒരു മോചനം അത്യാവശ്യമാണ്. ഇല്ലേ, ഇവിടെ റോമാലേഖനത്തിൽ തന്നെ അതിന്റെ 7-ാം അധ്യായം 1-ലുള്ള വാക്യം ഞാൻ പെട്ടെന്ന് വായിക്കുകയാണ്. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയാവുന്നവരോട് ഞാൻ സംസാരിക്കുന്നത്, മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരം. ഒരു ചപ്പാനുള്ള ഒരു പാസേജാണ് അവിടെ. ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മരിക്കുന്നത് വരെ സ്വതന്ത്രയല്ല, മരിച്ചു കഴിഞ്ഞാൽ അവൾ സ്വതന്ത്രയാകുന്നു എന്നതുപോലെ പിശാചുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് കഴിയത്തില്ല. എന്നാൽ അവൾ പിശാചുമായി ഉള്ള ബന്ധം ഉപേക്ഷിച്ച് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നത് ഇവിടെ നമ്മൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജലത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉള്ളവരെ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കുവന്ന് നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു. നമ്മൾ ലോകം ജീവിച്ചിരിക്കുന്ന സമയത്ത് പാപരാഗങ്ങൾ, അവർ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ദാറ്റ് റിയലി അഫക്റ്റഡ് അസ്. അതുകൊണ്ട് എന്താണ്, നമുക്ക് നന്നായിരിക്കണമെന്ന് അല്ലെങ്കിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളപ്പോഴേ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മളുണ്ടായിരുന്ന പാപരാഗങ്ങൾ, വി വർ ഇൻക്ലൈൻഡ് ടു സിൻസ്. ആ ഇൻക്ലിനേഷൻ ഇല്ലാതെയാകണമെങ്കിൽ എന്തുണ്ടാകണം? നമ്മൾ പിശാചിന്റെ സാമ്രാജ്യത്തിൽ മരിക്കണം. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നുണ്ട്. അക്ഷരത്തിന്റെ പഠിത്തത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. മരിക്കുമ്പോഴാണ് ഒഴിവുണ്ടാകുന്നത്. ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും എന്റെ മേൽ ആ രാജ്യത്തിന് ഗ്രിപ്പുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ത്യ സാമ്രാജ്യത്തിൽ, ഇന്ത്യയിൽ ജീവിക്കുന്ന സമയത്ത് ഞാനൊരു സപ്പോസ് ഞാനൊരു കൊലപാതകം ചെയ്തു എന്നിട്ട് ഞാൻ ഒളിച്ചോടി മറ്റൊരു രാജ്യത്ത് പോയി താമസിക്കണം. അങ്ങനെ ഒത്തിരി പേരൊക്കെ താമസിക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെന്റോ കഴിവുള്ളവരൊക്കെ അല്ലാത്തത് കൊണ്ട് അവന്മാരോട് സുമാരി ജീവിക്കുകയാണ്. എന്നാൽ ഒരുമാതിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേഷനാണ് നമ്മുടെ ഇതെങ്കിൽ ലോകത്തിൽ എവിടെ പോയാലും തൂക്കിയെടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവരും. കൊണ്ടുവന്ന് എനിക്കുള്ള ശിക്ഷ തരും, അതിന്റെ സംശയമൊന്നുമില്ല. ബിക്കോസ് ഐ ആം എലൈവ്. അപ്പോൾ എന്റെ പേരിൽ ഞാൻ ലൈഫ് സെന്റൻസ് എനിക്കുണ്ട്. ഒരിക്കലും ജീവപര്യന്തം തടഞ്ഞ് എന്നെ രക്ഷിച്ചിരിക്കുകയാണ് എന്ന് വെക്കുക. ഞാൻ മറ്റൊരു രാജ്യത്ത് കാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പറയണ്ടല്ലായി എന്റെ സിറ്റിസൺഷിപ്പ്, എന്റെ പൗരത്വം എനിക്കുള്ള ഇന്ത്യയിലുള്ളിടത്തോളം കാലം ഇന്ത്യയ്ക്ക് എന്റെ മേൽ അവകാശമുണ്ട്. ലോകത്തിലൂടെ പോയാൽ എന്നെ പിടിച്ചുകൊണ്ട് വരാം. എന്നാൽ ഞാൻ മരിച്ചു പോയാലോ? എന്റെ ശവം കൊണ്ടുവന്നില്ല, തൂക്കിയിടുന്നു. എന്തോ ചെയ്യാൻ? ഇന്ത്യക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അതാണ് മരണത്തിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. റോമാലയുടെ ആറാം അധ്യായം എന്റെ ഏഴാം വാക്യത്തിൽ, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. സോ ന്യായപ്രമാണ സംബന്ധമായി, പാപ സംബന്ധമായി മരിച്ച ഒരു വ്യക്തിക്കൊഴികെ വേറൊരാൾക്ക് സഭയ വന്നതുകൊണ്ട് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള മോചനം ഉണ്ടാകത്തില്ല. നമ്മൾ മിക്കവരും പലപ്പോഴും സംഭവിക്കുന്നത് അറിയാമോ? ഈവൻ വെൻ വി വർഷിപ്പ്, ഈവൻ വെൻ വി ആർ ഇൻ ദ ചർച്ച്, വി ആർ ഇൻക്ലൈൻഡ്, അവർ ഇൻക്ലിനേഷൻ ഈസ് ടുവേർഡ്സ് സിൻ. വൈ? ബിക്കോസ് വി ആർ നോട്ട് ഡെഡ് ടു സിൻസ്. നമ്മൾ പാപത്തിന് മരിച്ചവരായൊന്നില്ല. അതുകൊണ്ട് പൗലോസ് വളരെ കൃത്യമായിട്ട് പറയാണ്, അവണ്ണം തന്നെ നിങ്ങളും, ആറാമത്തെയായിട്ട് വരുന്ന വാക്യത്തിൽ, അവണ്ണം തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണവിൽ. See, that is what is needed. നമ്മള് മരിച്ചവർ ആകുന്ന ഒരു സ്റ്റേജ്, പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിയാത്ത ഒരു സ്റ്റേജ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റി സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം. മറ്റ് മതങ്ങളിലെ പോലെ നമ്മളുടെ ഇച്ഛാശക്തി കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു മതമല്ല ക്രിസ്ത്യാനിത്വം. ഇതിന് ആത്യന്തികമായി ഒരു അഭൗമിക റെല്ലമുണ്ട്, ഒരു സൂപ്പർ നാച്ചുറൽ റെല്ലമുണ്ട്. ആ റെല്ലത്തില് ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന, ഇതെല്ലാം സംഭവിക്കുന്നത് അദൃശ്യ ലോകത്തിലാണ്. ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ അത് വളരെ കൃത്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി ഇസ് എ മിക്സ്ചർ എന്ന, ക്രിസ്ത്യാനിറ്റി ഇസ് മിക്സ്ഡ് വേൾഡ്, എന്നാ, ദി വിസിബിൾ വേൾഡ് ആൻഡ് ദി ഇൻവിസിബിൾ വേൾഡ്. ദൃശ്യലോകവും അദൃശ്യ ലോകവും തമ്മിൽ കൂടിക്കുഴഞ്ഞ് കിടക്കുന്നതാണ് ക്രിസ്ത്യാനിത്വം. ദൃശ്യലോകത്തിൽ മാത്രം ജീവിക്കുന്നവരല്ല നമ്മൾ. ദൃശ്യലോകത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതിന്റെ പ്രതിഫലനം അദൃശ്യലോകത്തുണ്ടാകുന്നുണ്ട്. അദൃശ്യലോകത്തിലെ കാര്യങ്ങളാണ് നമ്മുടെ ദൃശ്യലോകത്തിലെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ബിക്കോസ് വി ലിവിങ് ക്രിസ്ത്യാനിറ്റി ഈ സൂപ്പർനാച്ചുറൽ റിലിജിയൻ, നിബന്ധനകളിൽ അധിഷ്ഠിതമായ ഒരു മതമല്ല ക്രിസ്ത്യാനിത്വം. അങ്ങനെയാണെങ്കിൽ ബിക്കോസ് ജസ്റ്റ് അനദർ റിലിജിയൻ അല്ലേ? ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് ജസ്റ്റ് അനദർ റിലിജിയൻ, വേറെ ഒരു മതമല്ല. മതത്തിന്റെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. മതം പറയുന്നത് ഒബേ കമാൻഡ്മെന്റ്, പ്രാക്ടീസ് റിച്വൽസ്, ഫോളോ ട്രഡീഷൻസ്. ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് ദാറ്റ്. അങ്ങനെ നിയമങ്ങൾ അനുസരിക്കുന്നത് കൊണ്ടോ കൽപ്പനകൾ ആചരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടോ പാരമ്പര്യങ്ങൾ പിന്തുടരുന്നത് കൊണ്ടോ ഒരാൾക്ക് ക്രിസ്ത്യാനി ആകാൻ പറ്റത്തില്ല. ക്രിസ്ത്യാനിറ്റി ഈസ് എ റിലീജിയൻ ഓഫ് റിലേഷൻസ്. ഇഫ് യു കാൻ കോൾ ഇറ്റ് എ റിലീജിയൻ, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു ബന്ധത്തിൽ അധിഷ്ഠിതമായ മതമാണ്. മതമാണെങ്കിൽ ആരുമായി? അദൃശ്യനായ ദൈവവുമായി. അദൃശ്യനായ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ആ അദൃശ്യ ലോകത്തിന്റെ പ്രത്യേകതകൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വി ഹാവ് ടു ലിവ് ഇൻ എ സ്പിരിച്വൽ റിയലം, ഉള്ളിലെ വി ക്യാൻ ലിവ് ആസ് എ സ്പിരിച്വൽ പേഴ്സൺ. ആത്മികനായി ജീവിക്കണമെങ്കിൽ ആത്മതലത്തിൽ ആത്മാവായ ദൈവവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ കഴിയത്തുള്ളൂ. അതൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ ഒന്നാമത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കേണ്ടതിന് നമ്മൾ പാപത്തിൽ നിന്നും പാപത്തിന് മരിക്കണം, പിശാചിന്റെ സാമ്രാജ്യത്തിൽ മരിക്കണം. പിന്നെ അത് തന്നെയല്ല, പാപത്തിന് മരിക്കണം എന്നതിന്റെ ആവശ്യം ഈ പഴയ കാര്യങ്ങളോട് രീതികളോട് പഴയ പ്രകൃതിയോട് എനിക്കൊരു ആഭിമുഖ്യം ഉണ്ടാകാനും പാടില്ല. ഇപ്പൊ ഞാന് പാപത്തിന്റെ ശക്തിയിൽ നിന്നും അടിമത്തത്തിൽ നിന്ന് വേഷം നേടാൻ വേണ്ടി പാപസംബന്ധമായി പിശാചിന്റെ സാമ്രാജ്യത്തിൽ മരിക്കണം. മറ്റൊന്നുകൊണ്ട് ഇത്രയും വർഷം ഞാൻ ജീവിച്ച ആ സാമ്രാജ്യത്തിലെ ആ ജീവിതത്തിന്റെ രീതികളൊക്കെ പിന്തുടരാനുള്ള ടെൻഡൻസി എനിക്ക് പലപ്പോഴും ഉണ്ടാകും ശിഷ്യനായതിനു ശേഷം. അത് ഉണ്ടാകാതിരിക്കണമെങ്കിലും ഞാൻ എന്ത് ചെയ്തതിനെ പറ്റിയുള്ളൂ, പാപസംബന്ധമായി പിശാചിന്റെ സാമ്രാജ്യത്തിൽ മരിച്ചതിനെ പറ്റിയുള്ളൂ. ഹാരി മൂർദാസ് എന്ന് പറയുന്ന ഒരു പ്രദർശനായ പ്രസംഗം ഉണ്ടായിരുന്നു ബി എൻ മോഡിയുടെ, ഞാൻ അയാളുടെ ബുക്കാണ് ബി എൻ മോഡി, ഞാൻ ലൈവ് ഞാൻ കൊടുക്കാം, എന്റെ പുസ്തകങ്ങൾ കോപ്പി കഴിഞ്ഞില്ല. ബി എൻ മോഡിയുടെ ആ ബി എൻ മോഡിയുടെ ജീവിതത്തിൽ തന്നെ ഒത്തിരി മാറ്റം കുറിച്ച വ്യക്തിയാണ് ഹാരി മൂർദാസ്. ഹാരി മൂർദാസ് ഒരു പിക് പോക്കറ്റർ, ഒരു പോക്കറ്ററിക്കാരനായിരുന്നു. അവിടെ നമ്മൾ തന്നെ രക്ഷിക്കപ്പെടുന്നു, സ്ട്രീറ്റിലെ പോക്കറ്ററിക്കപ്പെടുന്നതാണ്. അവിടെ നമ്മൾ ജയിലിൽ പോയി ജയിലിൽ വീട്ടിൽ രക്ഷിക്കപ്പെട്ടു, തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നല്ല മനസ്സാന്തമൊക്കെ ആയിരുന്നെങ്കിലും തിരക്കിനിടയ്ക്ക് പോകുമ്പോൾ അറിയാതെ കൈ വെറ്റവന്റെ പോകേണ്ടി പോകും. അതുകൊണ്ട് അദ്ദേഹം ഈ കുറെ നാളുകൾ ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് യാത്ര ചെയ്തതെന്നാണ് പറഞ്ഞത്. ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പോക്കറ്റ് കഴിക്കാൻ പറ്റത്തില്ല, പരിപാടി എനിക്ക് അറിയില്ല. അനുകൂലത്തിനോടില്ല, അറ്റ്ലീസ്റ്റ് യുനോ യു നോ ദാറ്റ് യുവർ ഹാൻഡ് ഇസ് ദേർ. എന്തുകൊണ്ടാണ് അത്രയും വർഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പരിചയം, ആ പരിചയം മാറാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പിശാചിന്റെ സാമ്രാജ്യത്തിൽ മരിക്കണം. നമുക്ക് ഇന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, നമ്മുടെ ലോകത്തിലെ പരിചയങ്ങൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. പരിചയങ്ങൾ, ലോകത്തിലെ പരിചയങ്ങൾ നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരികയാണ്, ലോകത്തിലെ പരിചയങ്ങൾ നമ്മൾ ഏറ്റു ക്രിസ്തുമായ ബന്ധത്തിലേക്ക് കൊണ്ടുവരികയാണ്, ലോകത്തിലെ പരിചയം നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സ്പിരിച്വാലിറ്റി ഈസ് സംതിങ് യുണീക്ക് ആൻഡ് ഇറ്റ് ഈസ് റാഡിക്കൽ. ലോകത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളും നിയമങ്ങളും ഇവിടെ ആവശ്യമില്ല. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God wants to see that we are dealing things in a very spiritual way. ആത്മിക നിലയിൽ കാര്യങ്ങളെ അറിയാനും കാണാനും പഠിക്കാനും പഠിപ്പിക്കാനും ആചരിക്കാനുമാണ് ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പരിചയങ്ങളൊക്കെ അവർ ഇട്ടേച്ച് പോകുന്നു, ലോകത്തിന്റെ പരിചയങ്ങൾ. നമ്മൾ ഓഫീസിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് മെനി ഓർഗനൈസേഷൻ, അതിന് ഒരു ഓർഗനൈസേഷനിലെ ഒരു കമ്മിറ്റി മീറ്റിംഗിൽ ഞാൻ എക്സിക്യൂട്ടീവ് ബോർഡിൽ ഞാൻ ഉണ്ടാകുന്നു, ഞാൻ ഒരിക്കലും പറഞ്ഞു വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വി ഹാവ് എ പ്രോബ്ലം, വി ആർ ഓൾ നോ ലേൺ പീപ്പിൾ വിത്ത് ഗുഡ് ക്വാളിറ്റീസ്, വി ആർ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഓർ പ്രൊഫസേഴ്സ് ഓർ ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. നമ്മുടെ എക്സിക്യൂട്ടീവ് ബോർഡുള്ള ആളുകളെല്ലാം ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ പ്രൊഫസേഴ്സോ ബാങ്ക് ജോലിക്കാരോ അഗ്രികൾച്ചർ ഓഫീസേഴ്സോ ഒക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ നമ്മളുടെ ഫീൽഡില് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് പഠിച്ചവരാണ്. ഒരു ബാങ്കിൽ എന്താ പ്രശ്നം, ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, ബാങ്ക് ജോലി ചെയ്യണമെന്ന്. ഒരു അതിലൊക്കെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. ഒരു കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. സപ്പോസ് ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രോബ്ലം ഉണ്ടായാൽ എങ്ങനെയെന്ന് അറിയാം. പക്ഷെ ഇതൊക്കെ ലോകത്തിന്റെ പാഠങ്ങളാണ്. അത് ഒരു സ്പിരിച്വൽ സ്ഥലത്തിലേക്ക് വരുമ്പോൾ അതിനെ കളഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് കയറി നിൽക്കാൻ. കാര്യം ദൈവം ആഗ്രഹിക്കുന്ന ആ ലോകത്തിൽ നമ്മൾ മരിച്ചിട്ട് വേണം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ്. നമ്മൾ സെക്യുലർ അണ്ടർസ്റ്റാൻഡിംഗ് വെച്ച് ആത്മീകതയെ ഭരിക്കാൻ, ആത്മീകതയെ കൈകാര്യം ചെയ്യാൻ പരിശ്രമിക്കുന്നു, വി വിൽ ബി എ ഫെയിലിയർ ആൻഡ് ഗോഡ് നെവർ വാണ്ട് ടു സീ ദാറ്റ്. വി ജസ്റ്റ് നീഡ് ഡൗൺ ആൻഡ് വി ജസ്റ്റ് ആസ്ക് ഗോഡ് വാട്ട് ഷാൽ ഐ ഡു, വാട്ട് ഷാൽ വി ഡു, നമുക്ക് എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താ, വി ആർ നോട്ട് തിങ്കിങ് ഓർ സീക്കിങ് എ സ്പിരിച്വൽ റെമഡി ഫോർ ദാറ്റ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകാം, നമ്മൾ ഉടനെ ഇതാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ ആരെ പിടിച്ചാൽ പറ്റും, നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നീട് ഇത് ആരെ പിടിച്ചാൽ ഇത് നടക്കും എന്നൊക്കെ. വി ആർ നോട്ട് റെഡി ടു ഹാൻഡ് ഇറ്റ് ഓവർ ടു ദ ലോ. We are not ready to deal it spiritually. നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരം, ഒരു ഫാമിലിയുടെ പ്രശ്നമാണെങ്കിലും ഒരു സഭയിലെ പ്രശ്നമാണെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിലും ഒരു കുടുംബത്തിലെ പ്രശ്നമാണെങ്കിലും നമ്മളുടെ ടെൻഡൻസി എന്താണെന്നറിയാമോ, ഇതിനെ സെക്യുലറായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട്. കാരണം നമ്മൾ സെക്യുലറായിട്ട് നമ്മൾ ഒത്തിരി നോളജ് ഉള്ളവരാണ്. But God wants to see that you are there in that world when you enter into the kingdom of God. That is something different. Okay, ഇനി ഒരു മരണം മാത്രമല്ല, വി നീഡ് ഒരു ജനനവും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ. പിശാചിന്റെ സാമ്രാജ്യത്തിൽ മരിച്ചു എന്നാൽ അതുപോലെ തന്നെ യേശുവിന്റെ സാമ്രാജ്യത്തെ നമ്മൾ ജനിക്കുകയും വേണം. അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളും പാപസമ്മതമായി മരിച്ചു വന്നും ക്രിസ്തുവേഷൻ ദൈവത്തിന് ജീവിക്കുന്നവരൊന്നും നിങ്ങൾ തന്നെ എന്ന് വിളിക്കും. ഒരു പിശാചിന്റെ സാമ്രാജ്യം നമ്മൾ ജീവിച്ചു, പാപത്തിൽ ജീവിച്ചു. ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ സാമ്രാജ്യത്തെ നമ്മൾ ദൈവത്തിന് ജീവിക്കുകയാണ്. ക്രിസ്തുവേശു ദൈവത്തിന് ജീവിക്കുന്നവർ നിങ്ങൾ തന്നെ എന്ന് വിളിക്കും. ഇന്നലെ പിശാച് അവന്റെ ഇഷ്ടങ്ങൾ എന്നിൽ നിർവഹിച്ചു, എന്നാൽ ഇപ്പോൾ യേശു അവന്റെ ഇഷ്ടങ്ങൾ എന്ന് നിർവഹിക്കുകയാണ്. ഗലാത്യരിലെ 2-ാം അധ്യായം അതിന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത്, ഞാൻ ദൈവത്തിനായി ജീവിക്കുന്നത് ന്യായപ്രമാണത്തെ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജലത്തിൽ ജീവിക്കുന്നതും എന്നെ സ്നേഹിച്ചിരിക്കും എന്ന് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിനുള്ള വിശ്വാസത്തിലത്രേ ജീവിക്കുന്നത്. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയാണ് ജീവിക്കുന്നത്. ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയാണ് ജീവിക്കുന്നത്. ഞാൻ എന്താ അർത്ഥം? രണ്ട് ജീവൻ അവിടെ ഉണ്ട്. ഒന്ന്, ഞാൻ എന്നിൽ ജീവിക്കുന്ന ഒരവസ്ഥ. ഞാൻ എന്റെ കൈ കൊണ്ട് ഒരാളെ അടിച്ചിട്ട് പറയാണ് എന്റെ കൈ അടിച്ചു എന്നല്ല പറയുന്നത്. ആരടിച്ചത്? ഞാനടിച്ചത്. എന്തുകൊണ്ടാണ്? എന്റെ അവയവങ്ങളിൽ ഞാനാണ് ജീവിക്കുന്നത്. എന്റെ അവയവങ്ങൾ ഉപകരണങ്ങൾ മാത്രമാണ്. എന്റെ കൈയും കാലും ഒക്കെ ഉപകരണങ്ങൾ മാത്രമാണ്. എന്റെ അവയവങ്ങൾ ജീവിക്കുന്ന ആരാണ്? ഞാനാണ്. എന്നാൽ ഒരുവൻ യേശുക്രിസ്തുവിന്റെ ശിഷ്യനാകുമ്പോൾ അവന്റെ അവയവങ്ങളിൽ അവൻ ജീവിക്കുന്നത് നിർത്തുകയാണ്. എന്നിട്ട് പിന്നീട് അവനല്ല, യേശുവാണ് അവന്റെ അവയവങ്ങൾ ജീവിക്കുന്നത്. പിന്നെ എന്റെ കൈ എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനല്ല, യേശുവാണ്. എന്റെ ബ്രെയിൻ അല്ല, യേശുവാണ്. അല്ലെങ്കിൽ എന്റെ ചിന്തകളല്ല എന്റെ അവയവങ്ങളെ നിയന്ത്രിക്കുന്നത്, യേശുവാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ഇത് ഞാനല്ല ക്രിസ്തു അത്രയിൽ ജീവിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഫിസിക്കൽ ഡെത്ത് നടക്കുന്നില്ല, ഫിസിക്കൽ ഡെത്ത് നടക്കുന്നില്ല എന്നുള്ള താരം. ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവിനെ ജീവിക്കുന്നു, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ, ദാറ്റ് മീൻസ് ഈവൻ ആഫ്റ്റർ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടതിന് ശേഷവും ഞാൻ ജഡത്തിൽ ജീവിക്കുന്നുണ്ട്. അഥവാ എന്റെ ശരീരം മരിച്ചുപോയില്ല, എന്റെ ശരീരമുണ്ട്. പക്ഷെ ആ ശരീരത്തിൽ എന്റെ അവയവങ്ങൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആ അവയവങ്ങൾ ഇപ്പോഴ് അതിനാജ്ഞ കൊടുക്കുന്നത് ഞാനല്ല, ആരാണ് ആജ്ഞ കൊടുക്കുന്നത്? യേശുവാണ് ആജ്ഞ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ യേശുവിന്റെ ശിഷ്യനായി തീരുന്നത്. പിശാചിന്റെ സാമ്രാജ്യത്തിൽ ഞാൻ മരിച്ചു, ഞാൻ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, യേശുവിന്റെ സാമ്രാജ്യത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. അവിടെ ഞാൻ രാജാവില്ലാത്തൊരവസ്ഥയിലല്ല, അവിടെ എനിക്കൊരു രാജാവുണ്ട്, യേശുവാണ് എന്റെ പുതിയ രാജാവ്. ആ രാജാവിന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഒരു രാജ്യത്തിൽ ആ വ്യക്തിയാണ് നടക്കുന്നത്, രാജാവിന്റെ ഇച്ഛയാണ് നടക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിച്ചെങ്കിൽ, യേശുവാണ് എന്റെ രാജാവെങ്കിൽ, പിന്നീട് എന്റെ ജീവിതത്തിൽ നടക്കുന്നത് വാസ്തവത്തിൽ യേശുവിന്റെ ഇച്ഛകളാണ്. വാസ്തവത്തിൽ സ്നാനത്തിൽ നടക്കുന്നത് പോലെ തന്നെയാണ്. സ്നാനം എന്ന് പറയുന്നത് ഈ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ജീവന്റെയും മരിച്ച് ജനിച്ച് ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു സിമ്പലാണ്, ഒരു മിസ്റ്റിസിസമാണ്. ആക്ച്വലി ഒരു മിസ്റ്റിക്കൽ സിമ്പലാണ് സ്നാനം എന്ന് പറയുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ അത് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് ഓർപ്പിക്കാനായിട്ട്, 4-ലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനക്കാർ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയായി ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവിടെ നമ്മൾ യേശുവിനോടുകൂടെ, ഒന്നാമത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ യേശുവിനോട് ഐഡന്റിഫൈ ചെയ്യുന്നത് അവന്റെ മരണത്തിലാണ്. കാര്യം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അല്ലെ, വി ആർ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ആ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് വി ആർ യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ്. നമ്മളെ വാസ്തവത്തില് വി ആർ ബൗണ്ട് വിത്ത് ക്രൈസ്റ്റ്. നമ്മുടെ ഒരു ചരടുണ്ടെങ്കിൽ ഞാൻ അയഹാപ്പെടുന്ന സ്മോൾ ബുക്ക്ലെറ്റ് ഉണ്ട്, ബാപ്റ്റിസത്തെ കുറിച്ച് ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് എഴുതുന്നുണ്ട്. അതിന്റെ കോപ്പീസ്, കുറച്ച് കോപ്പീസ് ഉണ്ട്. യു ക്യാൻ ഹാബ് ഇറ്റ് ഫ്രം ദ പാസ്റ്റർ. ഇന്നിപ്പോ കാണത്തില്ല, മേ ബി ലേറ്റർ ഞാൻ പാസ്റ്ററെ കുറച്ച് കോപ്പീസ് കൊടുക്കാം. സി, ഞാൻ പറഞ്ഞത് അവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ചരട് കൊണ്ട് ഒരു വള്ളി കൊണ്ട് ബന്ധിക്കുന്നത് പോലെ നമ്മൾ അവനോടുകൂടെ ക്രൂശിലുണ്ടാവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രൂശിക്കപ്പെട്ടെന്ന് പറയുന്നത്, അവനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു അല്ലേ. ആ സമയം മുതൽ അതുകൊണ്ടാണ് നമ്മൾ വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുന്നത് അല്ല, അതുകൊണ്ടാണ് നമ്മൾ വാസ്തവത്തിൽ പാപവിമുക്തനായിത്തീരുന്നത്. കാരണം ഒരു വ്യക്തി പാപം ചെയ്യുന്ന ദേഹി എന്ന് മരിക്കും, അത് ദൈവത്തിന്റെ നിയമമാണ്, അതിന് യാതൊരു സംശയമില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, എന്നാൽ മിസ്റ്റലായിട്ട് നമ്മൾ ആരും മരിച്ചില്ല അല്ല. സി, നോർമൽ ഫിസിക്കലായിട്ട് നമ്മൾ ആരും മരിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, അദൃശ്യ ലോകത്തിൽ ദൈവം കാണുന്നതെന്നറിയാമോ, കാൽവറി ക്രൂശിൽ യേശുവിനോട് കൂടെ നമ്മൾ ബൗണ്ടായിട്ട് കിടക്കുന്നതെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വാസ്തവത്തിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിത്യ നരകത്തിൽ നമുക്ക് മോചനം കിട്ടുന്നത്. ബിക്കോസ് വി വെൻ ജീസസ് ഡൈഡ് ഓൺ ദ ക്രോസ് വി വർ ദേർ. പൗലോസ് റോമാനഗരത്തിൽ പറയുന്ന സാധനം വായിച്ച് എഴുതി വായിക്കാൻ, ആ ഒരു ഏക മനുഷ്യനാൽ പാപവും പാപത്താൻ മരണവും ലോകത്തിൽ കടന്നു, അതുകൊണ്ട് എല്ലാവരും പാപം ചെയ്തു ഇല്ലേ. ആദാം മുതൽ മോശ വരെ എന്നാ പാപം ചെയ്യാത്തവരിലും മരണം വാങ്ങുന്നു. എന്തുകൊണ്ട്? ആദാം പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപം ചെയ്തു. അതാണ് യഹൂദന്റെ എന്നാ ദൈവശാസ്ത്രം. അതായത് പിതാക്കന്മാരുടെ അനുഭവം എന്റെ ജീവിതാനുഭവമാണ് എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ യഹൂദന്റെ ജീവിതാനുഭവം. ആ ദൈവ ശാസ്ത്രം വെച്ചാണ്, ആ തിയോളജി വെച്ചാണ് പൗലോസ് പറയുന്നത്. ആദാം പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപം ചെയ്തു. കാര്യം ആദാം നമ്മുടെ പൂർവ്വപിതാവാണ്. പിതാക്കന്മാരുടെ ജീവികളിലൂടെ എന്താണ് പകർന്നു വരുന്നതായ ആ പാപത്തിന്റെ പ്രകൃതിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് പറയുന്നത്, When Adam died, you were also, when Adam sinned, you were also in the Garden of Eden. നിങ്ങൾ ആദാം പാപം ചെയ്തപ്പോൾ നിങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, ആദാം മാത്രമല്ല ഉണ്ടായിരുന്നത്, യു ഓൾസോ വെറുതെ നമ്മളൊന്നും തന്നെ എന്റെ ലോകത്തിൽ എല്ലാവരും. ആദാമിന്റെ പാപത്തിന്റെ സമയത്ത് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ കോടിക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആദാമിനോട് ഏകീഭവിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വാഭാവിക ജനനത്താൽ നമ്മൾ ആദാമിനോട് ഏകീഭവിച്ചിരിക്കുകയാണ്. When you are born into this world, you are united or you are identified with Adam. ലോകത്തിലേക്ക് ജനിക്കുന്ന ഏതൊരു വ്യക്തിയും ആദാമിനോട് ഏകീകരിച്ചിരിക്കുന്നതാണ് റോമരംഗത്തിൽ പൗലോസ് പറയുന്നത്. അങ്ങനെയാണ് എല്ലാവരും പാപികളാകുന്നത്. പാപം ചെയ്യാത്തവരിലും പാപമുണ്ടെന്ന്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആദം സിൻ. ആദം ചെയ്ത ഒരൊറ്റ പാപം മതി എല്ലാവരും പാപികളും. അതേ ദൈവശാസ്ത്രം വെച്ച് പൗലോസ് പറയുകയാണ്. എന്നാൽ എന്താണ്? യേശു ക്രിസ്തു എന്ന ഏക മുഖാന്തരം എല്ലാവരും രക്ഷപ്പെടുകയാണ്. കാരണം ആദാം നമ്മുടെ സ്വാഭാവിക ജനനത്തിലൂടെ നമ്മൾ ആദാമിന്റെ പങ്കുകാരാകുന്നുവെങ്കിൽ വീണ്ടും ജന്മത്തിലൂടെ നമ്മൾ യേശുവുമായിട്ട് പങ്കുകാരനാകുകയാണ്. നമ്മൾ ആദാമിനോടൊപ്പം ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ യേശുവിനോടൊപ്പം കാൽവരി ക്രൂശിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഇന്നത്തെ മിസ്റ്റിക്കൽ ഫേ. അതുകൊണ്ട് പിശാചിന് ഒരിക്കലും നമ്മൾ പറയാൻ പറ്റത്തില്ല നീ മരിക്കുന്നത്. ദൈവം നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മരിച്ചിട്ടുണ്ട്. വി ആർ യുണൈറ്റഡ് ക്രൈസ്റ്റ്. അവന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളായി തീർന്നു. അതാണ് സ്നാനത്തിന്റെ വെരി ബേസിക് വിശ്വസിക്കാൻ പറയുന്നത്. അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവന്റെ മരണത്തിൽ അന്നേരം നമ്മൾ കർത്താവുമായിട്ട് ബൗണ്ട് ആവുകയാണ്. പിന്നെ ഒരു കാരണവച്ചാലും പൗലോസിന്റെ ഭാഷയിൽ നമ്മൾ അവനിൽ നിന്ന് മാറുന്നില്ല. പിന്നെ അവൻ പോകുന്നത് തന്നെ നമ്മൾ പോകും. ഞാൻ എന്നെ ഒരാളുടെ കൂടെ ചേർത്തൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെയായിട്ട് അങ്ങ് പോകാൻ പറ്റത്തില്ല. അയാൾ പോകുന്നത് തന്നെ ഞാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് യേശുവിനോട് കൂടെ ഞാൻ മരിച്ചു, ക്രൂശിക്കപ്പെട്ടു, പിന്നെ യേശുവിനോട് കൂടെ ഞാൻ അറിയപ്പെട്ടു, യേശുവിനോട് കൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റു, യേശുവിനോട് കൂടെ ഞാൻ ജീവിക്കണമെന്ന് പറയുന്നു. അതാണ് വാക്കുകളോട് പറയുന്നത്. ആറാം വാക്യത്തിൽ അഞ്ചാം നാല് മുതലുള്ള വാക്യങ്ങൾ, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്ഥാനത്ത് അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മനുഷ്യന്റെ പിതാവിന്റെ മുഖേന ജീവിച്ചിരുന്നതു പോലെ നാമും ജീവന്റെ പുരുഷത്തിൽ നടക്കുന്നത് തന്നെ. വി ഓൾസോ വെൻ വി ആർ ഓൾസോ റിസം വിത്ത് ക്രൈസ്റ്റ്. നമ്മൾ അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ അടക്കത്തിൽ നിന്ന് ഉയർത്തിരുന്നിരിക്കുന്നു. അതാണ് വാസ്തവത്തിൽ സ്നാനത്തിന്റെ സിംബലായിട്ട് നമ്മൾ കാണുന്നത്. അവനോട് കൂടെ നമ്മൾ മരിച്ചു. ഇനി ആറാം ആറ് ഏഴ് വാക്യം പറഞ്ഞ ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ സൂക്ഷിക്കപ്പെടുന്ന എന്ന് നാം അറിയുന്നു. ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് അഥവാ പാപപ്രകൃതിക്ക് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വി ആർ ഡെഡ് ഫിസിക്കലി, വി ആർ നോട്ട് ഡെഡ്. എന്നാൽ നമ്മുടെ പാപപ്രകൃതി മരിച്ചു, നമ്മുടെ പാപത്തോടുള്ള ഇൻക്ലിനേഷൻ മരിച്ചു. എന്തിനു വേണ്ടി? അവനോടുകൂടെ ജീവിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ അവന്റെ കൂടെ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം? പാപം പിന്നെയും വന്ന് വിളിച്ചാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ല. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ മരിച്ചു, ഇപ്പൊ ഇപ്പം ഞാൻ മരിച്ചു കിടക്കണമെന്നില്ല. മരിച്ചു കിടക്കുന്ന എന്റെ ശബ്ദത്തിൽ ആരെങ്കിലും വന്നിട്ട് എത്ര തോണ്ടി വിളിച്ചാലും ഞാൻ എന്ത് ചെയ്തില്ല, റെസ്പോണ്ട് ചെയ്തില്ല. ഇതാണ് വാസ്തവത്തിൽ പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാപം അത്ര മോശപ്പെട്ട ഇതൊന്നും അല്ല. അവൻ പിന്നെയും വന്ന് വിളിക്കും, അതിന് സംശയമൊന്നുമില്ല. പിശാച് അത്ര മോശക്കാരനൊന്നുമില്ല. നമ്മൾ ഏത് കൃത്യത്തോട് ജീവിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അവൻ എന്ത് ചെയ്യും? പിന്നെ വന്ന് വിളിക്കും. പക്ഷെ അന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾ പാപത്തിന് മരിച്ചവനാണ്, എന്ത് ചെയ്യത്തില്ല, നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. കാര്യം നമ്മൾ ഈ അഡ്ഡക്ഷൻ, നമ്മൾ പാപത്തിന് മരിച്ചവനാണ്. അതുകൊണ്ട് പാപം നമ്മുടെ എന്ത് പ്രലോഭനം ഉണ്ടാകുമ്പോഴും എന്തുണ്ടാകുന്നില്ല, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ പാപത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിന്റെ കാര്യം എന്നറിയാമോ? എന്നാൽ നമ്മൾ ദൈവത്തിന് ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് പാപത്തിന് മരിച്ചത്. ദൈവം വന്ന് വിളിക്കണം, നമ്മൾ ചാടി എഴുതി ഇതാ സംഭവിക്കുന്നത്. ഇഫ് യു ആർ ഡെഡ് ടു സിൻ, യു വിൽ നോട്ട് റെസ്പോണ്ട് ടു സിൻ. ആൻഡ് ഇഫ് യു ആർ അലൈവ്, ലിവ് ഫോർ ഗോഡ്, ദെൻ സഡൻലി വെൻ ഗോഡ് കോൾസ് യു, നീ ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ്. നീ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ദൈവം വന്ന് വിളിക്കുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യും, പാപം വന്ന് വിളിച്ചാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. അതാണ് നമ്മൾ കാണുന്നത്. ജ്ഞാനത്തിൽ ഈ പഴയ പൗരത്തെ കളയേണ്ടതിന് നമ്മൾ പാപസംബന്ധമായി മരിക്കുകയാണ്. ദൈവത്തിന് ജീവിക്കേണ്ടത് വെള്ളത്തിൽ നിന്ന് നമ്മൾ ഉയർന്നു വരികയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ വീണ്ടും ജനനം അല്ലെങ്കിൽ വീണ്ടും ജനനത്തെ കുറിച്ചാണ് ഇവിടെ വാസ്തവത്തില്. ആ വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ജനനം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ നമ്മൾ ജനിക്കുകയാണ്. ജനനം എന്ന് പറയുന്നത് ജനിക്കുന്നവന്റെ ഇച്ഛകളല്ല, ജനിപ്പിക്കുന്നവന്റെ ഇച്ഛകൾ ഇച്ഛയായി നടക്കുന്ന ഒരു കാര്യം. വീണ്ടും ജന്മം എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനമെടുക്കുന്ന ഒരു കാര്യമല്ല. വീണ്ടും ജന്മം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ഗിഫ്റ്റ് ആണ്. ഇറ്റ് ഈസ് ഗോഡ് ഹു ഗിഫ്റ്റ് അസ് എ ന്യൂ ലൈഫ്, ന്യൂ ബർത്ത്. വീണ്ടും ജന്മം എന്ന് പറയുന്നത് ഒരു യൗകികമായ, യൗകികമായ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ പുറത്ത് കാണുന്നില്ല. ഇവിടെ നമുക്ക് അത് വേർതിരിച്ചറിയാനായിട്ട് പുറമേ ഒന്നുമില്ല. അതുകൊണ്ടാണ് അത് അദൃശ്യ ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അദൃശ്യ ലോകത്തിൽ നടക്കുന്ന പറയുന്നത് ഇത് മനസ്സിന്റെ ഒരു സങ്കല്പം ഒന്നുമല്ല, ഇറ്റ് ഹാപ്പൻസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വീണ്ടും സൂപ്പർനാച്ചുറൽ. ഇറ്റ് ഹാപ്പൻസ്, ലിറ്ററലി ഇറ്റ് ഹാപ്പൻസ്. അത് തീർച്ചയായും നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വീണ്ടും ജനിക്കുന്ന പറയുന്നത് അത് നമ്മളല്ല ചെയ്യുന്നത്, അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. നമ്മളെ ഈ ശിശുത്വത്തിന്റെ ഭാഗം ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം അവനെ കർത്താവായി അംഗീകരിക്കുക എന്നുള്ളതാണ്. രക്ഷ എന്ന് പറയുന്നത് അവൻ ഇങ്ങോട്ട് തരുന്നതാണ്, അഥവാ അത് അവന്റെ കൃപയാണ്. വീണ്ടും ജനനം എന്ന് പറയുന്നതും അവന്റെ കരുണയാൽ അവൻ നമുക്ക് നൽകുന്ന ഒരു യൗകികമായ അനുഭവമാണ്. ഈ മാനസാന്തരത്തിന് വ്യത്യാസമാണ് വീണ്ടും ജനനം. മാനസാന്തരത്തിൽ നമ്മുടെ ഒരു പാർട്ടുണ്ട്. എന്താണ് പ്രോഡിഗൽ സൺ പറയുകയാണ്, പ്രോഡിഗൽ സൺ തൂർത്തുപുത്രൻ പറയുകയാണ്, അവിടെ കുഴഞ്ഞ കേട്ടിൽ അവൻ പന്നിയുടെ കൂടെ കിടക്കുന്ന സമയത്ത് അവൻ പറയാണ്, ഞാനിങ്ങനെ പോയാൽ നശിച്ചു പോകത്തേ ഉള്ളൂ, അതുകൊണ്ട് ഐ വിൽ റൈസ് ആൻഡ് ഐ വിൽ ഗോ ടു മൈ ഫാദർ ആൻഡ് ഐ വിൽ സേ ദാറ്റ് ഐ ഹാവ് സിൻ അഗൈൻസ്റ്റ് യു ആൻഡ് ഹെവൻ. ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പ ഞാൻ സ്വർഗത്തോളം നിന്നോട് പാപം ചെയ്തു എന്ന് പറയും. ഞാൻ എഴുന്നേൽക്കും എന്നുള്ളത് അതാണ് അവന്റെ മാനസാന്തരം. മാനസാന്തരത്തിൽ നമ്മളുടെ വിൽ പവറിന്റെ വലിയ ഒരു പൊളീഷന്റെ ഒരു വലിയ ഒരു 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 പങ്കുണ്ട്. എന്നാൽ വീണ്ടുജന്മം എന്ന് പറയുന്നത് നമ്മുടെ വിൽ പവറിന്റെ അടിസ്ഥാനത്തിലല്ല, വീണ്ടുജന്മം എന്ന് പറയുന്നത് നമ്മളുടെ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല. വീണ്ടുജന്മം എന്ന് പറയുന്നത് ദൈവം എല്ലാവർക്കും, അവനെ കർത്താവാക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. എല്ലാവർക്കും ഒരുപോലെ തന്നെ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അല്ലാതെ യാതൊരു വേർതിരിവും ദൈവം വെക്കുന്നില്ല. വി ആർ ബോൺ അഗെയിൻ. ആ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ വളരെ വിശദമായിട്ട് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ്, പക്ഷേ എനിക്ക് സമയമില്ലെങ്കിലും ആ കാര്യം എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് സമയമുണ്ടെങ്കിലും എങ്കിലും ഈ വീണ്ടും ജനനത്തിന്റെ ആവശ്യകത എന്താണ് ഉള്ളതാണ്. ഈ വീണ്ടും ജനനമാണ് നമ്മുടെ ശിഷ്യന്റെ ജീവിതം ജീവിക്കാൻ പ്രാപ്തനാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശക്തിയില്ല. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ചെറിയ സ്റ്റാൻഡേർഡ് ഒന്നുമല്ല. ഇറ്റ് ഈസ് റിയലി ഒരു ഹ്യൂമൻ മൈൻഡിനെ കൺസിഡർ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള സ്റ്റാൻഡേർഡാണ്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സ്വാഭാവികമായി നമുക്ക് ആദാമിലൂടെ നമുക്ക് ലഭിച്ച ജനനം കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ വീണ്ടും ജനിക്കുന്നവൻ അനുഗമിക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ദൈവം വാസ്തവം വീണ്ടും ജനനം നൽകിയിരിക്കുന്നത്. നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വീണ്ടും ജനനത്തിലൂടെ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ജനനം നമുക്ക് തരുന്ന ആരാണ്? ദൈവമാണ് തരുന്നത്. ദൈവരാജ്യത്തിൽ ജീവിക്കാൻ നമുക്ക് പ്രാപ്തി തരുന്നത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവിലുള്ള ഈ ജനനമാണ്. ആത്മാവിൽ നിന്ന് ജനിച്ചവന് മാത്രമേ ആത്മീയനായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവൻ ആദാവിന്റെ പ്രകൃതി വെച്ചുകൊണ്ട് ആത്മീയനായിട്ട് ജീവിക്കാൻ നോക്കിയാൽ പരിശ്രമിച്ചാലും പ്രയോജനം ഉണ്ടാകത്തില്ല. കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാനൊക്കെ പറ്റിയേക്കും, പക്ഷെ ഒടുവിൽ പരാജയപ്പെടുള്ളൂ. ഒരു വീട്ടില് ഒരു പശുക്കുട്ടി ജനിച്ചു, ഒരു കാവ് ജനിച്ചു, അതേസമയം തന്നെ ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു നോക്കുക. കുറച്ചുനാള് കഴിയുമ്പോഴേ മനുഷ്യക്കുഞ്ഞ് നടക്കാൻ തുടങ്ങത്തുള്ളൂ, ശരിയാണ്. പക്ഷെ നടക്കുമ്പോൾ മനുഷ്യന്റെ കുഞ്ഞ് നടക്കുന്നത് നാല് കാലിലല്ല, രണ്ട് കാലിലാണ്. പശുവിനെ കുറെ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ചിലപ്പം രണ്ടു മൂന്ന് സ്റ്റെപ്പ് ഒക്കെ രണ്ട് കാലം വെച്ചിരിക്കും, പക്ഷെ പിന്നെ അത് നാല് കാലം തന്നെ വരുന്നു. പക്ഷേ മനുഷ്യന്റെ മുന്നിൽ അങ്ങനത്തെ ഉള്ള സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടെന്നും അല്ല, ട്രെയിനിങ് കിട്ടിയോണ്ട് മാത്രമാണോ നമ്മൾ രണ്ട് കാലം നടക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നാല് കാലം നടക്കണം, അല്ല. വി വാക്ക് വിത്ത് അവർ ലെഗ്സ്. എന്തുകൊണ്ട്? എന്റെ അപ്പനും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. എന്റെ അപ്പനിലൂടെ എനിക്ക് പകർന്നു കിട്ടിയ ശക്തിയാണ്, എന്റെ അപ്പനിൽ നിന്നുള്ള ജനനത്താൽ എനിക്ക് കിട്ടിയ ശക്തിയാണ് രണ്ടു കാലിൽ നടക്കാൻ എന്നെ ശക്തനാക്കുന്നത് എന്നതുപോലെ, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മാവിലുള്ള ജനനമാണ് ആത്മീയ ജീവിതം ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത്. ആത്മാവിനാൽ ജനിക്കാത്തവനോട് നമ്മൾ ആത്മീയമായ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് പറ്റത്തില്ല. അവൻ അഭിനയിക്കത്തേ ഉള്ളൂ, അവൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. എന്തുകൊണ്ട് നമ്മൾ സ്പിരിച്വലായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ക്രിസ്തീയ ജീവിതം നമുക്കൊരു പരാജയമാകുന്നു? പല സമയത്തും ഈ ക്ലാസ്സുകൾ കഴിയുന്ന ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്തൊക്കെ ആളുകൾ പറയുന്നുണ്ട്, ഇറ്റ് ഇസ് ടു ഹാർഡ് ആൻഡ് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് എന്നുള്ളതിനേക്കാൾ കൂടി പലപ്പോഴും ആളുകൾ പറയുന്നത് ഇതൊന്ന് പ്രാക്ടിക്കൽ ആണോ? മാനുഷികമായി ഇത് പ്രാക്ടിക്കൽ അല്ല. നമ്മുടെ സ്വാഭാവിക ജനനം കൊണ്ട് ലഭിച്ച വിൽ പവർ പലർക്കും ഉണ്ട്. എന്റെ ബ്രദർ ഒത്തിരി വിൽ പവർ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. 80 സിഗരറ്റ് ദിവസം അടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരു ദിവസം പറഞ്ഞു, നോ മോർ, ഐ എം നോട്ട് ഗോയിങ് ടു സ്മോക്ക് ടുമോറോ ഓൺവേർഡ്സ്, ഐ എം നോട്ട് ഗോയിങ് ടു സ്മോക്ക്. പഠിച്ചിട്ടുണ്ട് വിൽ പവർ. പക്ഷെ ആ വിൽ പവർ ഒന്നും പോരാ ദൈവരാജ്യത്തിന്റെ ജീവിതം ജീവിക്കാൻ. വിൽ പവർ കൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും, കുറച്ചൊക്കെ കടിച്ചു പിടിച്ച് ജീവിക്കാൻ പറ്റും. ആരോട് ചൂടാകാതൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ മുഖം എല്ലാവരും വീർപ്പിച്ചൊക്കെ ഇരിക്കാൻ പറ്റുമായിരിക്കും. അതൊന്നും ആത്മീയതയൊന്നുമല്ല, അതൊക്കെ മനുഷ്യന്റെ കള്ളത്തരങ്ങൾ എന്ന് പറയുന്നു. ആത്മീയത എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹിക്കുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം, പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ സമയം അവസാനിക്കാനായി ഞാൻ നിർത്തുകയാണ്. ആത്മീയ ജീവിതം ജീവിക്കണമെങ്കിൽ വീണ്ടും ജനനത്താൽ നമുക്ക് ലഭിക്കുന്ന ദൈവിക ശക്തിയാൽ മാത്രമേ പറ്റുള്ളൂ. ആത്മശക്തിയില്ലാത്തവൻ ആത്മീകമായി ജീവിക്കാൻ കഴിയത്തില്ല. ഈ ആത്മശക്തി നമുക്ക് നൽകുന്ന വീണ്ടും ജനനം എല്ലാവർക്കുമായി ദൈവം നൽകിയിരിക്കുന്നതാണ്. ആർക്കും അത് ദൈവം കൊടുക്കാതിരുന്നിട്ടില്ല. അവനെ കർത്താവാക്കുന്ന എല്ലാവർക്കും, അവനെ പിതാവാക്കിയിരിക്കുന്ന എല്ലാവർക്കും കൊടുത്തിരിക്കുന്നതാണ് ഈ ആത്മശക്തി. പക്ഷെ നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് അത് ഉണ്ടോ എന്ന് തന്നെ ആളുകൾക്ക് സംശയമാണ്. ചില സമയത്തൊക്കെ ആളുകൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബ്രദർ ഈ പറയുന്നതൊന്നും എനിക്ക് ഇതുവരെ തോന്നുന്നില്ല, എനിക്ക് അങ്ങനെ ആത്മാവിന്റെ ശക്തി അവതരിക്കുന്നു, ഞാൻ ഒന്നും പരിശ്രമിച്ചിട്ടൊന്നും എനിക്ക് ആ ശക്തി ഒന്നും കിട്ടുന്നില്ല. ഐ തിങ്ക് ഐ ആം നോട്ട് ബോൺ അഗൈൻ, അങ്ങനെ നിങ്ങളുടെ ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ വീട്ടിൽ ചിന്തല്ലെന്ന് എന്റെ ചിന്ത, ഐ ഡോണ്ട് ഹാവ് ദ സ്പിരിറ്റ്, എനിക്ക് അത്ര ആത്മാവൊന്നും ഇല്ല. അതൊരു ഫാക്ട് അല്ല. ഈ ജീസസ് ഇസ് യുവർ ലോർഡ്, ദെൻ സർട്ടൻലി യു ആർ എ ബോൺ അഗൈൻ ക്രിസ്ത്യൻ. പക്ഷേ ഇത് ഉപയോഗിക്കാത്തത് കൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നു, നമ്മുടെ കാലാണെങ്കിലും കുറച്ച് നേരം ഉപയോഗിച്ചില്ലെങ്കിൽ യു ആർ ഹാപ്പൻ, അത് മരിച്ചു അല്ലേ? അപ്പോൾ ഇറ്റ് ഇസ് വിസിബിൾ ആൻഡ് വി സേ വി ഹാവ് ഇറ്റ്. നമുക്കിത് വിസിബിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, എനിക്ക് കാണില്ല, നിങ്ങളൊക്കെ നടക്കുന്നു നല്ല കാര്യം, പക്ഷെ എനിക്ക് ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല. വാസ്തവം എന്താണ്? വി ഹാവ് ലെറ്റ് ബട്ട് വി ഡോണ്ട് വോക്ക്. നമ്മളോട് അങ്ങനല്ല നിങ്ങൾക്ക് നടക്കാൻ പറ്റും ഉടനെ, അയാൾ പറയും ഇല്ലില്ല അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്, എനിക്ക് അങ്ങനെ കാര്യമില്ല. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പൊ നമ്മളെന്തോ ഈ ഈ ആൾക്ക് നടക്കാനുള്ള സാധ്യത എന്താണ്? ഓൺലി വൺ തിങ് ഇവൻ നടന്നു തുടങ്ങാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നടന്നു തുടങ്ങുമ്പോൾ ചിലപ്പോൾ രണ്ടു പ്രാവശ്യം വീണൊന്നും ഇരിക്കും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ആത്മീയമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പം ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ എന്നാ ആത്മീയത നടക്കുന്ന ഒരു ചാടി കൂടി നടക്കണോ, നടക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. സംസ് വി പോ ആൻഡ് ഗോഡ് ഈസ് വെരി പേഷ്യൻറ്റ്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ദൈവം വളരെ ക്ഷമയോടുകൂടെ നിങ്ങൾ നടക്കാൻ പരിശീലിപ്പിക്കും തന്നെയാണ് എന്റെ വിശ്വാസം. നമ്മൾ രണ്ട് സ്റ്റെപ്പ് വെച്ച് നാല് സ്റ്റെപ്പ് വെച്ച് ഒന്ന് വീണ നിരച്ച് പിന്നെ എഴുന്നേറ്റ് നടക്കുക. ആൻഡ് ഫൈനലി യു നോ വാട്ട് ഹാപ്പൻസ്, യു വിൽ ഫീൽ ദാറ്റ് യു ഹാവ് ദാറ്റ്. ആൻഡ് ഫൈനലി ഈ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഈ വാക്ക് ലൈക്ക് എനി അതർ പേഴ്സൺ. ഇതുപോലെ തന്നെ ആത്മീകമായി നടക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഈ ലൗകികമായി നമ്മുടെ സെക്യുലറായിട്ടുള്ള നമ്മുടെ ആദാമ്യ പ്രകൃതി കൊണ്ട് ആത്മീയ ജീവിതം ജീവിക്കാൻ പരിശ്രമിച്ചതുകൊണ്ടാണ് നമ്മൾ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വീണ്ടും ജനത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ആത്മജനനത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ നടന്നു നോക്ക്. സഡൻലി വി ക്യാൻ വാക്ക്. ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും ജനത്താൽ ദൈവം നമുക്കൊരു വലിയ പവർ തന്നിട്ടുണ്ട്. എന്തിനറിയാമോ? ആത്മീയ ജീവിതം ജീവിക്കാനായിട്ട്, യേശു ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാനായിട്ട്. ഇനി ഞാനല്ല ക്രിസ്തു അത്ര എന്നും ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ പറയും, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് പോസിബിൾ. യേശു ക്രിസ്തു പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. അങ്ങനല്ല, യു ക്യാൻ. എന്തുകൊണ്ടാണെന്നറിയാൻ കഴിയാത്തത്? ഇപ്പോഴും നമ്മൾ പാപത്തിന് മരിച്ചിട്ടില്ലാത്തത് കൊണ്ടും നമ്മൾ തന്നെ നമ്മുടെ അവയവങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ടുമാണ്. ആദാമ്യ പ്രകൃതിയിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ നിയമങ്ങൾക്ക്, യേശുക്രിസ്തുവിന്റെ ഇഷ്ടങ്ങൾക്ക്, യേശുക്രിസ്തുവിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയാത്തത്. എന്നാൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു യൗമികാനുഭവമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ആ വീണ്ടും ജനനത്താൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ശക്തി കൊണ്ട് ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ കണ്ടുപേരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക, ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ട്. And God wants to see that you are walking a spiritual walk. And suddenly God has put that spirit upon you. Hallelujah. ഇന്ന് രാത്രി നമുക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പറയാം, യെസ് ലോർഡ്, ഐ വാണ്ട് ടു വാക്ക് സ്പിരിച്വലി. കർത്താവേ, എനിക്ക് ആത്മാവിന്റെ ജീവിതം ജീവിക്കണം, എനിക്ക് ആത്മാവിന്റെ ജീവിതം ജീവിക്കണം. ഞാൻ പാപ പ്രകൃതിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, എനിക്കത് വേണ്ട. എനിക്ക് പാപത്തിന് മരിക്കണം. എനിക്ക് ഇനി പാപം വന്നെ വിളിക്കുമ്പോൾ ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യത്തില്ല. പാപത്തിന്റെ പ്രകൃതിയിൽ എനിക്ക് മോചനം വേണം. കർത്താവ്, ഞങ്ങൾ വാഴ്ത്തു, നമ്മെ സ്തുതിക്കുന്നു. നീ എത്ര നല്ലവൻ, എത്ര വിശ്വസ്ത, എത്ര സാധേ. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ആദാമ്യ പ്രകൃതിയിൽ ഞങ്ങൾ ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനൊരു ജീവിതം പറ്റത്തില്ലെന്ന് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവേ, അതല്ല, ഞങ്ങൾ നിന്നിൽ നിന്ന് ജനിച്ചിരിക്കുന്നത് കൊണ്ട് നിന്നെ പോലെ ജീവിക്കാനുള്ള ശക്തി ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ അവയവങ്ങളിൽ ഉണ്ടായിരിക്കുന്നുവല്ലോ. പിശാച് ഞങ്ങളെ വഞ്ചിക്കുവാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. ആത്മീയ ജീവിതം ഞങ്ങൾക്ക് കഴിയത്തില്ലെന്ന് പിശാച് പറയുമ്പോൾ ഞങ്ങളത് സമ്മതിക്കത്തില്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ജനിച്ചവരാണ്. ഹല്ലേലൂയ്യ. കർത്താവേ, ഓ അമിസ്റ്റിക്കലായിട്ടുള്ള അതിഭൗതികമായ ആത്മശക്തി കൊണ്ട് ആത്മാവിന്റെ ജീവിതം ജീവിക്കുവാൻ എന്നെയും എന്റെ സഹോദരങ്ങളിൽ നിന്ന് സഹായിക്കണമേ. യേശുവിന്റെ നാമം.
കർത്താവ് സ്തോത്രം. രാത്രിയിലെ അനുഗ്രഹിക്കപ്പെടാൻ ആലോചന കർത്താവദാസനൊക്കെ ആദ്യമൊക്കെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ദേവദാസന്മാർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു.